അവനുമായിരുന്നു. അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഓട്ടവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ ശാന്താന്റെ ദിവസത്തിൽ ശാന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളേക്ക് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷേ പുത്രന്മാർ പാപം ചെയ്തു, ദൈവത്തെ ഹൃദയം കൊണ്ട് തെറ്റിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ യോബെല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിലൂടെ ആടി സഞ്ചരിച്ചിട്ട് വരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ട് വരുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. കൃത്യ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. ഒരു ദിവസം യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു. കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോവുകയും വേലക്കാരെ വാളിന്റെ വായ് തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്തിന് വീണു കത്തി. ആടുകളും വേലക്കാരും അതിനിരയായി പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കൽക്കയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്നു, വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചരച്ചു സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിനെ ഭോഷതമാരോപിക്കുകയോ ചെയ്തില്ല. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിലൂടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ടവരുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്ഷ്യമുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചുവെന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയോട്, തൊക്കിന് പകരം തൊക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കെടുത്തു കളയും. നിന്റെ കൈനീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു. നെറുകവയവല്ലാത്ത പരിക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്തു തന്നെ താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവന്റെ ഭാര്യ അവനോട്, നീ നീ നിന്റെ കത്തി മുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറക, മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, പിന്നെയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും യോബ അധരങ്ങളാൽ പാപം ചെയ്തില്ല. അനന്തരം ദേമാന്യനായ എലിഫസ്, ശുഹന്യനായ ബിൽദാ, നയമാതൃനായ സോഫർ എന്നിങ്ങനെ യോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ ദാന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹകരിപ്പാനും അവനെ ആശ്വസിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു. അവർ അകലെ വെച്ച് നോക്കിയാറേ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കകനിഞ്ഞോ, വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ആ ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു. അനന്തരം യോബ് വായി തുറന്നു, തന്റെ ജന്മദിവസത്തെ ശപിച്ചു. യോബ് പറഞ്ഞെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപാദിപ്പിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ, ആ നാൾ ഇരുട്ടു പോകട്ടെ, മേലിൽ നിന്നും ദൈവോദിനെ കടാക്ഷിക്കരുതേ, പ്രകാശം അതിന്മേൽ ശോഭിക്കുകയും വരുതേ, ഇരുള് വന്ന് തമസ്സും അതിനെ സ്വാധീനമാക്കട്ടെ, ഒരു മേഘം അതിന്മേൽ അമരട്ടെ, പകലിനെ ഇരുത്തുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ, ആ രാത്രിയെ കുരുകൾ പിടിക്കട്ടെ, അത് ആണ്ടിന്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്, മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും വരുത്, അതേ ആ രാത്രി മച്ചയായിരിക്കട്ടെ, ഉല്ലാസഘോഷം അതിലുണ്ടാകരുത്. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥനായ ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ, അതിന്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ, അത് വെളിച്ചത്തിന് കാത്തിരുന്ന് കിട്ടാതെ പോകട്ടെ, അത് വിശ്വസിന്റെ കണ്ണുമേ ഒരിക്കലും കാണരുത്. അതെനിക്ക് ഗർഭഭാരം അടച്ചില്ലല്ലോ, എന്റെ കണ്ണുമറച്ചില്ലല്ലോ, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്? മുഴങ്കാലെന്നെ ഏറ്റുകൊണ്ടത് എന്തിന്? എനിക്ക് കുടിപ്പാൻ മുലയുണ്ടായതെന്തിന്? ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു. തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത ഭൂരാജാക്കന്മാരോടും മന്ത്രിമാരോടും അഥവാ കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചുവെച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ, അല്ലെങ്കിൽ ഗർഭമലസി പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാനില്ലാതെ പോവുമായിരുന്നു. അവിടെ ദുർജനോപദ്രവിക്കാതെ ഇരിക്കുന്നു, അവിടെ ക്ഷീണിച്ചു പോയർ വിശ്രമിക്കുന്നു, അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു, കീടവന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു. ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ ദാസന് യജമാന്റെ കയ്യിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു. അരിശന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നതിന് അവൻ മരണത്തിനായി കാത്തിരിക്കുന്നു. അത് വരുന്നില്ലതാനും നിധിക്കായി ചെയ്യുന്നതിലും അധികം അവർ അതിനായി കുഴിക്കുന്നു. അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് ഘോഷിച്ച് ലസിക്കും. വഴി മറഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നതിന് ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു, എന്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അത് വേദന എടുക്കുന്നു. അതിനൊക്കെ മാന്യനായ എലിഫസ് ഉത്തരം പറഞ്ഞ എന്തെന്നാൽ, നിന്നോട് സംസാരിക്കാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്കു കഴിയും? നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ കത്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന് നിർമ്മല്ല നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാ നേരുള്ളവർ ഇവിടെ മുറിഞ്ഞു പോയിട്ടുള്ളൂ. ഞാൻ കണ്ടെടുത്തോളം അന്യായം ഒഴുതു, കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. ദൈവത്തിന്റെ ശാസ്ത്രത്താൽ അവർ നശിക്കുന്നു, അവന്റെ കോപത്തിന് ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. സിംഹത്തിന്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ നേട്ടങ്ങളും മറ്റുപോയി. സിംഹമിരയില്ലായകയാൽ നശിക്കുന്നു, സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു. എന്റെ അടുക്കൽ ഒരു ഗൂഢവചനമെത്തി, അതിന്റെ മന്ദസ്വരന്റെ ചെവിയിൽ കടന്നു. മനുഷ്യന്റെ ഗാഠനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ നടുക്കവും എന്നെ പിടിച്ചു. എന്റെ അസ്ഥികളെയൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവിന്റെ മുഖത്തിനെതിരെ കടന്നു, എന്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. എന്റെ കണ്ണിനെ നിന്നു, എങ്കിലും അതിന്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായൊരു സ്വരം ഞാൻ കേട്ടതെന്നാൽ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ ക്രിസ്താവിനും നിർമ്മലനാവുമോ? ദാസദാസന്മാരിലും അവന് വിശ്വാസമില്ല. കുറ്റമാരോപിക്കുന്നു. പൊടിയിൽ നിന്നുഭവിച്ചോ? മൺപുരകളിൽ പാർത്തു. പുഴു പോലെ ചവഞ്ഞു പോകുന്നവരിൽ എത്രയധികം. ഉഷസ്സിനും സന്ധിക്കും മധ്യേ അവർ തകർന്നു പോകുന്നു. ആര്യങ്ങന്യ മാഫാവെ അവർ എന്നേക്കും നശിക്കുന്നു. അവരുടെ കൂടാരൊക്കെ അരച്ചു പോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ? വിളിച്ചു നോക്കുക, ഇത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? നീ രസം ബോസിനെ കൊല്ലുന്നു, ഈർച്ച മൂടനെ ഹിംസിക്കുന്നു. മൂടൻ വേരു നിന്നത് ഞാൻ കണ്ടു. ക്ഷണത്തിൽ അവന്റെ പാർപ്പിടത്തെ ശഠിച്ചു. അവന്റെ മക്കളുടെ രക്ഷയോടാവുന്നിരിക്കുന്നു. അവർ രക്ഷകനില്ലാതെ വാതിക്കൾ വെച്ച് തകർന്നു പോകുന്നു. അവന്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും. മുള്ളുകളിൽ നിന്നും അതിനെ പറിച്ചെടുക്കും. അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും. അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തുനിന്നുമല്ല. തീപ്പരി വേരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അവൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നു, വയലിലേക്ക് വെള്ളം വിടുന്നു. അവൻ താണവനെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. അവൻ ഉപായിയുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, വക്രബുദ്ധിയുടെ ആലോചന മറിഞ്ഞു പോകുന്നു. പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു, ഉച്ച സമയത്ത് അവൻ രാത്രിയിൽ എന്ന പോലെ തപ്പി നടക്കുന്നു. അവന്റെ ഇതിനെ അവരുടെ വായിൽ നിന്ന് വാളിൽ നിന്നും ബലവാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട്, നീതികെട്ടവനോ വായ് പൊത്തുന്നു. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശത്തിന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും ദൃക്കയെ പൊറപ്പിക്കുകയും ചെയ്യുന്നു. ആറ് കഷ്ടത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. ഏഴാമത്തെ ഇതിനും തിന്മ നിന്നെ തൊടുകയില്ല. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിന്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും. നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും. കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല. വയലിലെ കല്ലുകളോട് നിനക്ക് സഖ്യതയുണ്ടാകും. കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും. നിന്റെ കൂടാരം നിർഭയമെന്നും നീ അറിയും. നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും, ഒന്നൊന്നൊന്നും കാണാതെ ഇരിക്കുകയില്ല. നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ പ്രജാ നിലത്തെ പുല്ലുപോലെ എന്നും നീ അറിയും. തക്ക സമയത്ത് കറ്റ പൂമ്പാരം അടിച്ചു വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. ഞങ്ങളത് ആരാഞ്ഞു നോക്കി, അതങ്ങനെ തന്നെയാവുന്നു. നീ അത് കേട്ട് ഗ്രഹിച്ചു കൊള്ളുക. അതിന് യോബ് പറഞ്ഞു തന്നാൽ, അയ്യോ എന്റെ വ്യസനമെന്ന് തൂക്കി നോക്കിയെങ്കിൽ, എന്റെ വിപത്ത് സ്വരൂപിച്ച് ബിലാസിൽ വെച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു. സർവശത്തിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. അവയുടെ വിഷം എന്റെ ആത്മാവ് കുടിക്കുന്നു. ദൈവത്തിന്റെ ഘോരത്വങ്ങൾ എന്റെ നേരെ അണിനിരന്നിരിക്കുന്നു. പുല്ലുള്ളിടത്തേക്ക് കാട്ടുകഴുത ചിനിക്കുമോ? തീറ്റ നിന്റുമ്പോൾ കാള മുക്രയിടുമോ? രുചിയില്ലാത്ത ഉപ്പ് കൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറപ്പുള്ള ഭക്ഷണമായിരിക്കുന്നു. അയ്യോ എന്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എന്റെ വാഞ്ചി ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എന്നെ ഖണ്ഡിച്ചു കളഞ്ഞെങ്കിൽ, അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു. കനിവറ്റ വേദനയെ ഞാൻ ഉല്ലസിക്കുമായിരുന്നു. പരിശുദ്ധന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞാൻ കാത്തിരിക്കേണ്ടതിന് എന്റെ ശക്തി എന്തുള്ളൂ? ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എന്റെ അന്തമെന്ത്? എന്റെ ബലം കല്ലിന്റെ ബലമോ? എന്റെ മാംസം താമ്രമാവുന്നുവോ? ഞാൻ കേവലം തുണയില്ലാത്തവനല്ലയോ? രക്ഷ എന്നെ വിട്ടുപോയില്ലയോ? ദുഃഖിതനോട് സ്നേഹിതന്റെ കാണിക്കേണ്ടതാവുന്നു. അല്ലാഞ്ഞാൽ അവൻ സർവശത്തിന്റെ ഭയം ത്യജിക്കും. എന്റെ സഹോദരനോട് പോലെ എന്നെ ചതിച്ചു. വറ്റിപ്പോകുന്ന തോടുകളോടുകൂടെ ചാൽ പോലെ തന്നെ ഏർപ്പെട്ടവണ്ണവ കലങ്ങിപ്പോകുന്നു. ഹിമം അവയിൽ ഒരുകി കാണാതെ പോകുന്നു. ചൂട് പിടിക്കുന്ന നേരെ ഒഴിച്ചു പോകുന്നു. ഉഷ്ണമാവുമ്പോൾ അവ അവിടെ നിന്ന് പോയി പോകുന്നു. സാർത്ഥങ്ങൾ വഴിവിട്ട് തിരിഞ്ഞു ചെല്ലുന്നു. അവ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു. ക്ഷേമയുടെ സാർത്ഥങ്ങൾ തെരഞ്ഞു നോക്കുന്നു. ക്ഷേമയുടെ യാത്രാഗണം അവയ്ക്കായി പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചത് കൊണ്ട് അവർ ലജ്ജിക്കുന്നു. അവിടെ തോളം ചെന്ന് നാണിച്ചു പോകുന്നു. നിങ്ങളും ഇപ്പോൾ അതുപോലെയായി വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു. എനിക്ക് കൊണ്ടുവന്നു തരുവീൻ. നിങ്ങളുടെ സമ്പത്ത് എനിക്ക് വേണ്ടി കൈക്കൂലി കൊടുത്തീൻ. വൈരിയുടെ കയ്യിൽ നിന്ന് തന്നെ വിടുവിപ്പീൻ. നിഷ്ഠൂരന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടെടുപ്പീൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഉപദേശിപ്പീൻ, ഞാൻ മിണ്ടാതെയിരിക്കാം. നിങ്ങൾ തെറ്റിപ്പോയെന്നെനിക്ക് ബോധം വരുത്തുവീൻ. നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം? നിങ്ങളുടെ ശാസനയ്ക്കോ എന്ത് ഫലം? വാക്കുകളെ ആശ്രയിപ്പാൻ വിചാരിക്കുന്നുവോ? ആശ്രയത്തിന്റെ വാക്കുകൾ കാറ്റിന് തുല്യമത്രേ. അനാഥിന് നിങ്ങൾ ചീട്ടിടുന്നു, സ്നേഹത്തിനെ കൊണ്ട് കച്ചവടം ചെയ്യുന്നു. ഇപ്പോൾ ദേശീയ തന്നെ ഒന്ന് നോക്കുവീൻ. ഞാൻ നിങ്ങളുടെ മോശം നോക്കി പോസ്റ്റ് പറയുമോ? ഒന്നുകൂടെ നോക്കുവീൻ, നീതികേട് ഭവിക്കരുത്. ഒന്നുകൂടെ നോക്കുവീൻ, എന്റെ കാര്യം നീതിയുള്ളത് തന്നെ. എന്റെ നാവിലെ നീതിയുണ്ടോ? എന്റെ വായ അനർത്ഥം തിരിച്ചറിയുകയില്ലയോ? മർത്തിന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ? അവന്റെ ജീവകാലം കൂലിക്കാരന് ജീവകാലം പോലെ തന്നെ. വേലക്കാരൻ നിഴൽ വാങ്ങിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും. വ്യർത്ഥമാസങ്ങളേക്ക് അവകാശമായി വന്നു. കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. കിടക്കുന്നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു. രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരുന്നു. വിളക്കുവോളം എനിക്കിരുള്ള തന്നെ പണി. എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു. എന്റെ തൊക്കിൽ പുൺവായകൾ അടഞ്ഞ് വീണ്ടും പഴുത്തു പൊട്ടുന്നു. എന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത്. പ്രത്യാശയവ കഴിഞ്ഞു പോകുന്നു. എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമെന്ന് ഓർക്കേണ്ടതേ. എന്റെ കണ്ണിനി നന്മയെ കാണുകയില്ല. എന്നെ കാണുന്നവന്റെ കണ്ണിനി എന്നെ കാണുകയില്ല. നിന്റെ കണ്ണെന്നെ നോക്കും ഞാനോ ഇല്ലാതിരിക്കും. മേഘം മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിലിറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. അവന്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല. ആകയാൾ ഞാനെന്റെ വായടക്കയില്ല. എന്റെ മനപ്പീടയിൽ ഞാൻ സംസാരിക്കും. എന്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും. നീ എനിക്ക് കാവലാക്കേണ്ടതിനെ. ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ? എന്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും. എന്റെ മെത്തേന്റെ വ്യസനം ക്ഷമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ ഏറട്ടുന്നു. ദർശനം കൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു. ആകയാൽ ഞാൻ ഞെക്കിക്കൊലയും ഈ അസ്ഥിക്കൂടത്തേക്കാൾ മരണവും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ വിടേണമേ. എന്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. അവന്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ സന്ദർശിച്ച് രാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവനെന്തുള്ളൂ? എത്രത്തോളം നോട്ടകങ്കിൽ നിന്ന് മാറ്റാതിരിക്കും. ഞാൻ ഉമനീർ ഇറക്കുമ്പോളും എന്നെ വിടാതെ ഇരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്കെന്ത് ചെയ്യുന്നു? ഞാൻ എനിക്ക് തന്നെ ഭാരമായി ചേർത്തക്കോണം. നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നുണ്ട്. എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും. നീ എന്നെ അന്വേഷിക്കാൻ ഞാൻ ഇല്ലാതിരിക്കും. അതിന് ശുഹിനായ ബിൽദാദ് ഉത്തരം പറഞ്ഞെന്തെന്നാൽ, എത്രത്തോളം നീ ഇങ്ങനെ സംസാരിക്കും? നിന്റെ വായിലെ വാക്ക് വൻ കാറ്റ് പോലെ ഇരിക്കും. ദൈവൻ ന്യായം മറിച്ചുകളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചുകളയുമോ? നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവനെ അവരുടെ അതിക്രമങ്ങൾ കേൾപ്പിച്ചു കളഞ്ഞു. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശത്തിനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനം നേരിടുന്നവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും. നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക. അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒഴിഞ്ഞില്ലത്രേ. അവർ നിനക്ക് ഉപദേശിച്ച് പറഞ്ഞു തരും. തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളെ പുറപ്പെടുവിക്കും. ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ? വെള്ളമില്ലാതെ പൊട്ടപ്പുല്ല് വളരുമോ? അത് അരിയാതെ പച്ചയായിരിക്കുമ്പോൾ തന്നെ മറ്റെല്ലാ പുല്ലിനു മുമ്പേ വാടിപ്പോകുന്നു. ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ. പശുക്കളന്റെ ആശ നശിച്ചു പോകും. അവന്റെ ആശ്രയം വെച്ചു പോകും. അവന്റെ ശരണം ജലന്തി വലയത്രേ. അവൻ തന്റെ വീട് അവൻ അതിനെ നിലനിർത്തിയില്ല. വെയിലത്ത് അവൻ പച്ചയായിരിക്കുന്നു. അവന്റെ ചില്ലുകൾ അവരുടെ തോട്ടത്തിൽ പടരുന്നു. അവന്റെ വേർകൾ കുന്നിൽ പിണയുന്നു. അത് കല്ലെടുക്കൽ ചെന്ന് പിടിക്കുന്നു. അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്നത് അവനെ നിഷേധിക്കും. ഇതായത് അവന്റെ വഴിയുടെ സന്തോഷം. പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും. ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, താങ്ങുകയുമില്ല. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും, നിന്റെ അതിരങ്ങളിലുള്ള ആശുഘോഷവും നിറയ്ക്കും. നിന്നെ ഭയക്കുന്നവർ ലജ്ജ ധരിക്കും. ദുഷ്ടന്മാരുടെ കൂടെ ആരുമില്ലാതെയാകും. അതിന് യോഗോത്തരം പറഞ്ഞു എന്തെന്നാൽ അതങ്ങനെ തന്നെ എനിക്കും അറിയാം. ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാവുന്നതെങ്ങനെ? അവന് അവരോട് വ്യവഹരിപ്പാൻ ഇഷ്ടം തോന്നിയാൽ ആയിരത്തിലൊന്നിനെ ഉത്തരം പറയാൻ തന്നെയില്ല. അവൻ ഞാനീ മഹാശത്തിനുമാവുന്നു. അവനോട് ചടിച്ചിട്ട് ഹാനി വരാത്തവനാ. അവൻ പർവ്വതങ്ങളെ അവയെ അറിയാതെ നീക്കിക്കളയുന്നു. തന്റെ കോപത്തിൽ അവനെ മറിച്ചു കളയുന്നു. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിളക്കുന്നു, അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. അവൻ നക്ഷത്രങ്ങളെ പൊഴിഞ്ഞു മുദ്രയിടുന്നു. അവൻ തനിക്ക് ആകാശത്തെ വിരിക്കുന്നു. മേൽ അവൻ നടക്കുന്നു. അവൻ സർച്ചി മകൈരൻ കാർത്തികായനെയും തെക്കേ നക്ഷത്രമണ്ഡലത്തെയും ഉണ്ടാക്കുന്നു. അവൻ ആരാഞ്ഞുകൂടാത്തവൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. അവൻ എന്റെ അരിയെ കൂടെ കടക്കുന്നു, ഞാൻ അവനെ കാണുന്നില്ല. അവൻ കടന്നു പോകുന്നു, ഞാൻ അവനെ അറിയുന്നതുമില്ല. അവൻ കടന്നിരിക്കുന്നു, ആർ അവനെ തടുക്കും? നീ എന്ത് ചെയ്യുമെന്ന് ആർ ചോദിക്കും? ദൈവം തന്റെ കോപത്തെ പിൻവലിക്കുന്നില്ല, ദേഹത്തിന്റെ തുണയാളികൾ പറയുന്നതും അവനോട് വാദിപ്പാൻ വാക്ക് തിരഞ്ഞെടുക്കുന്നതും എങ്ങനെ? ഞാൻ നീതിമാനായിരുന്നാലും അവനോട് ഉത്തരം പറഞ്ഞുകൂടാ. എന്റെ പ്രതിയോഗിയോട് ഞാൻ യാചിക്കേണ്ടി വരും. ഞാൻ വിളിച്ചിട്ട് അവൻ ഉത്തരം പറയാലും എന്റെ അപേക്ഷകൾക്കൊന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. കൊടുങ്കാറ്റുകൊണ്ട് അവൻ നിന്നെ തകർക്കുന്നുവല്ലോ, കാരണം കൂടാ അവന്റെ മുറിവുകളെ പെരുക്കുന്നു. മാറിച്ചുമോ, ജീവിച്ചിരിക്കേണ്ടതിന് അനിയന് നന്മയേണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കേണമേ. ഞാൻ മരുഭൂമിയിൽ പരദേശിയാവുന്നു. നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായുള്ള നിത്യം വാങ്ങിച്ചുകൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭസിക്കുന്നു. നിന്നെയോ മാനവ എന്നോട് അകറ്റേണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. വിനോദമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. എന്റെ ആലോചനക്കാരുമാവുന്നു, യോഗ്യമാവുന്നു.
ആകാശം ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദേവൻ പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവൻ ഞങ്ങളോട് കരുണയെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവന് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവന് ഞങ്ങളോട് കരുണ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരം ശിഷ്യം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എന്നിട്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷണിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങും ഭാവനയോ ക്ഷണിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പരിശ്രമിക്കുന്നത് വിനോദ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നിവിടുന്ന രാജ്യം ശക്തിയും മഹത്വം എനിക്ക് നിനക്കുള്ള മറിയമേ. നിനക്ക് സമാധാനം ഞങ്ങൾക്ക് വേണ്ടി പോയപ്പോ ഞങ്ങളുടെ
പ്രിയ ദൈവത്തിന്റെ വലുതൃനാഥന മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധാദ്രത ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീടൊരിക്കൽ കൂടി അനുഗ്രഹീതമായി ദിനം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ഈ പ്രാർത്ഥനയിൽ സംഗമിക്കുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവവൈഭവത്തോടും ദൈവഭയത്തോടും ധന്യവാദം ശുശ്രൂഷയും സംബന്ധിക്കാനുള്ള കൃപ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും ഇതിന് നേതൃത്വം നൽകിയ പിതാക്കന്മാരെയൊക്കെ വളരെ സ്നേഹത്തോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയുടെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്ന ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ശ്രീ ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴും നമുക്ക് ചേർന്ന് ഒരു ഗീതം ആലപിക്കാം. അതിനുശേഷം തുടർന്ന് ആ ശുശ്രൂഷ മുന്നോട്ട് നയിക്കുന്ന ആൾ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. പറഞ്ഞു
ിക്കാം. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിയാദംബരാനെ നിന്റെ ദൈവഇഷ്ടം പ്രവർത്തിപ്പാൻ ഞങ്ങൾ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ശിസ്താവാറെന്ന മെസ്സിയാദപ്പനെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ കളഞ്ഞും കൂടാതെയും മാലിന്യം കൂടായ നിന്റെ ഒരു മുൻഭാഗം നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് നിന്റെ ദൈവത്വത്തിന്റെ ആനന്ദമില്ലാത്ത കരുണയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സത്യശരണവും ബലവുമുള്ള ആശയും ഞങ്ങളുടെ ബലഹീനതയുടെ അടിസ്ഥാനവുമായ യേശു മെസ്സിയാദപ്പനെ, നിനക്കെതിരെ വിഷമുണ്ടായി ഞങ്ങളുടെ എലിയ ആത്മാവിനെ നാശത്തിൽ നിന്നും ജീവനിലെ രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് അതിരുഷ്ടം ഉണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരായ ഞങ്ങളുടെ മേലെ തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയാനുമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ളതിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ ഞങ്ങൾ ഉളവാക്കുന്ന അനിവാര്യം അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കരുണയാൽ ഞങ്ങളെ ഒഴിക്കണമേ. അന്യവിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പതറിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കരുണവോളങ്ങളിൽ നിന്നും നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ പൂർണ്ണമായി നിന്നിൽ ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനനും പാപിയുമായ ഞങ്ങളുടെ ശരണമായ മെസ്സിയാദപ്പനെ, നിന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്റെ സ്തോത്രം ചെയ്യുവാനായിട്ടും ഞങ്ങളുടെ വായുകളുടെയും ശുശ്രൂഷയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ ഞങ്ങളോടുകൂടി ഇരിക്കുമാറാകണമേ. ആമേൻ.
പാഠപുസ്തകത്തിലെ 123-ാമത്തെ ഗീതം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ എന്നാരംഭിക്കുന്നു. നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന കൃപകളെ ധ്യാനിച്ചുകൊണ്ട് ഈ ഗാനം ആലപിക്കാം.
ദൈവത്തിൻ നാമത്തിൽ നാം സമയങ്ങളിൽ
Anyway.
തന്റെ മാർമോടു തീർത്തിടുമേ തന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്റെ മാർമോടു തീർത്തിടുമേ ദൈവത്തിൽ നാമത്തിൽ
നമുക്ക് വീട്ടും വീട്ടും ദൈവത്തിന്റെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മന്ദമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടെ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ദൈവകൃപ നമുക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. 61 സങ്കീർത്തനം 2 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യന്തമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്ക് ഒരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളിൽ കടന്നുപോയാലും ഈ ഭൂമിയുടെ ഏത് കോണിൽ നിന്നുകൊണ്ട് തീരങ്ങളിലേക്ക് നയനങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വിലപിക്കുമ്പോൾ സ്വർഗം തുറന്ന് നമ്മുടെ യാതന പുത്രമരളുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ആ ദൈവകൃപയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറങ്ങിയവർക്ക് യഹോവ പവിത്രസ്ഥാനം നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ വേദനയോടുകൂടി നമ്പുറങ്ങളോടുകൂടി അസ്വസ്ഥതകളോടുകൂടി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നതിയിൽ പകരുമ്പോൾ നമ്മുടെ യാതനകൾക്ക് പുത്രമരളുന്ന പിതാവാണ് നമുക്കുണ്ടെന്നുള്ള ഒരു ശക്തിയാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങൾ തളരാതെ നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയിൽ വീണ്ടും നമുക്ക് ആശ്രയിക്കാം. അതിന് ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന ബസേലിയോസ് ബാവായുടെ ഓർമ്മയാണ്. ഈ ദിനങ്ങളിൽ ഈ ഭാരത പ്രദേശത്തിൽ സഭയിലേക്ക് കടന്നു വന്ന ഇവിടുത്തെ ത്യാഗങ്ങളെ പ്രസവിച്ചുകൊണ്ട് ഈ വിശ്വാസികളെയൊക്കെ നന്മയിൽ നയിക്കാൻ ആ പിതാവ് രക്ഷിച്ചത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ വളരെ വളരെ നന്ദിയോടുകൂടി ഭരിക്കുന്നു. ആ പിതാവിന്റെ കബറടങ്ങിയിരിക്കുന്ന കോതമംഗലം പള്ളിയിൽ പ്രത്യേകമായിട്ട് പെരുന്നാളുകളൊക്കെ ഈ സമയത്ത് നടക്കുന്നു. ആ പിതാവിന്റെ മധ്യസ്ഥ സഭയ്ക്കെപ്പോഴും കാവലായിരിക്കട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പിന്നെ തിരുവചന ധ്യാന നേതൃത്വം കൊടുക്കുന്നത് ഒന്നിയ ഐസക്കച്ചനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയുടെ ഒരു ഏറ്റവും പ്രധാന കണ്ണിയായി അച്ഛനതിന്റെ ചുമതല വഹിക്കുന്നു. ഏത് ആവശ്യം അച്ഛനോട് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ ഈ പ്രാർത്ഥനയുടെ നന്മയ്ക്ക് വേണ്ടി അച്ഛന് പ്രസംഗിക്കാനാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും ഏറ്റവും ആത്മാർത്ഥമായിട്ട് അതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമാണ്. ഞങ്ങളെല്ലാവരുടെ പേരിൽ കൂടുതൽ ആമുഖവാക്കുകളൊന്നുമില്ലാതെ തന്നെ പ്രിയപ്പെട്ട ഐസക്കച്ചനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും കൃത്യമായിട്ട് തിരുവചന ധ്യാനത്തിനായിട്ട് അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യുന്നു.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും ശ്രേഷ്ഠരായ വൈദികരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ക്രിസ്തുയേശുവിൽ പ്രഭാതവന്ദനം സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ. ആമുഖവാക്കുകളിലൂടെ ഒക്ടോബർ മാസത്തിൽ ആദ്യ ആഴ്ചയിൽ പ്രത്യേകം സ്മരിക്കപ്പെടുന്ന ഒരു പുണ്യ യുഗപുരുഷനെ ഓർമ്മപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ചില ചിന്തകൾ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തിരുവചനത്തിൽ നിന്നും ഒരു സംഭവത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രഭാതത്തിൽ വിശദീകരിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പഞ്ചഗ്രന്ഥങ്ങൾ കഴിഞ്ഞാൽ തുടർന്നുള്ള പുസ്തകം യോശുവയുടെ പ്രവചന പുസ്തകമാണ്. അതിനുശേഷം വരുന്നത് ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന പുസ്തകം. എബ്രായ ബൈബിളിൽ ഷൊഹേറ്റീം എന്നും ഗ്രീക്ക് ബൈബിളിൽ ക്രീറ്റായി എന്നും അറിയപ്പെടുന്ന മറ്റൊരു അപരനാമത്തിൽ കൂടി ഈ പുസ്തകം അറിയപ്പെടുന്നു, പരാജയത്തിന്റെ പുസ്തകമെന്നും കാലഘട്ടം ചരിത്രത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ വേദപുസ്തകത്തെ കുറിച്ച് നല്ല ബോധം, അതിന്റെ പേരുകളെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇപ്പൊ പിടികിട്ടിക്കാണും ഏത് പുസ്തകമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജ്. നമ്മൾ സാധാരണ വായിക്കുമെന്ന് ചോദിച്ചാൽ വേദപുസ്തകം പൂർണ്ണമായി വായിക്കാൻ ഇഷ്ടപ്പെട്ടവരൊക്കെ അത് വായിച്ചു കാണും. അത്ര സുന്ദരമായ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പരാജയത്തിന്റെ ഒരുപാട് കഥകൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. വേദനയോടുകൂടി അപ്പൻ മകളെ ബലി കഴിക്കേണ്ടുന്ന രംഗം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ കനാൻ ദേശം എന്ന വേദപുസ്തകത്തിൽ ആദ്യം പരിചയപ്പെടുത്തുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ജനത പരാജയം നുകരുന്നതിന്റെ ചില വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഈ പുസ്തകം എഴുതിയത് ശമുവേൽ ആണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ, കനാനിലേക്ക് ദൈവദിനത്തെ നയിക്കുവാൻ ആദ്യം തെരഞ്ഞെടുക്കുന്നത് മോശയാണ്. അതിനുശേഷം നൂന്റെ പുത്രനായ യോശുവയെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നു. ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്റെ പ്രയാണം കനാനിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത്, ദൈവജനം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഏറെ പിൻപറ്റി കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നുപോയ ചില അവസ്ഥകൾ അവിടെ ഉണ്ടാകാറുണ്ട്. ഇത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ ചരിത്രം പരിശോധിച്ചാൽ ഏത് കാലഘട്ടത്തിലും ഇപ്രകാരം സംഭവിക്കാറുണ്ട്. ഞാൻ മുമ്പിരുന്ന ഒരു ദേവാലയത്തിൽ അവിടെയുള്ള മനുഷ്യർ തന്നെ പറഞ്ഞത് ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുക്കുകയാണ്. ഓലമേഞ്ഞ ഒരു പള്ളിയെക്കുറിച്ച് അവിടെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഞാൻ ചെന്ന ദിവസം തന്നെ എന്നോട് പറഞ്ഞു, ഒരു ആറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ്, അച്ഛാ വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയമാണ്, വെള്ളിയാഴ്ച മുതലേ ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവമേ ആ പരിസരത്ത് വെള്ളം ഉണ്ടാകരുതേ, ഞങ്ങൾക്ക് കുർബാന നടത്തുവാനുള്ള അവസരം തരണമേ. പിന്നീട് മക്കളൊക്കെ പഠിച്ചു വലുതായി, അവരൊക്കെ വിദേശത്തും സ്വദേശത്തുമൊക്കെ ജോലി തേടി. അതിനുശേഷം ആ ജോലിയിലൂടെ ലഭിച്ച സമ്പത്തിനെ ഒരു കൂമ്പാരമാക്കി പുതിയ ദേവാലയം പണിതു. അത് രണ്ടു നിലയിലാണ്, താഴെ ഒരു പാരിഷ് ഹാളും മുകളിൽ ഒരു വലിയ ദേവാലയവും. തലയെടുപ്പോടുകൂടി ഒരു ആറിന്റെ തീരത്ത് നിൽക്കുന്ന ദേവാലയത്തിൽ പൂർവികരുടെ അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്, അച്ഛാ ഓലപ്പരയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുമായിരുന്നു. ആ സമയം പ്രാർത്ഥന നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ പ്രധാന രംഗങ്ങളിലൊക്കെ, നെഞ്ചത്തടിച്ച് കരയുന്ന അപ്പന്മാരും അമ്മമാരും ഇവിടെ ഉണ്ടായിരുന്നു. അത് ഓടിട്ട ദേവാലയമായപ്പോഴൊക്കെ അതിന്റെ ശബ്ദമൊക്കെ കുറഞ്ഞു, ആമേൻ എന്ന വാക്ക് മാത്രം കേൾക്കാൻ തുടങ്ങി. രണ്ടു നിലയായ പള്ളിയായപ്പോഴാണ് ഞാൻ അവിടെ ചെന്നെ. അപ്പൊ ഞാൻ, എനിക്കതിനെ കുറിച്ച് ചരിത്രം അറിയാത്ത ആളായതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു, വെച്ചാ ഇപ്പം നെഞ്ചത്ത് ആരും അടിക്കുന്നില്ല, പ്രത്യേകിച്ചൊന്നും പറയാനും പറ്റുന്നില്ല, അവർ നോക്കുന്നത് ഇനി ഇതെങ്ങനെ എയർ കണ്ടീഷൻ ചെയ്യുന്ന പള്ളിയാക്കാം, ഇതിനെ കുറിച്ച് ഇപ്പൊ കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് ആരെ പരിഹസിക്കാനല്ല, ഞാനിവിടെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. നമ്മളെല്ലാം ചേർന്ന് ദൈവം നമ്പുരാന്റെ കൃപ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിലൂടെ ലഭിക്കപ്പെടേണ്ടുന്ന സുഖത്തെ കുറിച്ച് ഒരു അന്വേഷണം എപ്പോഴും നടത്താറുണ്ട്. അതിന് പകരം ദൈവം ആവശ്യപ്പെടുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായി തീരുവാനാണ്. അത് വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായത്തിൽ വളരെ ഭംഗിയായി വിശദീകരിക്കുകയാണ്. ഇലയാദ്യനായ ഇഫ്താവ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇഫ്താഹിന്റെ ജനകനോ ഗിലയാദ് ആയിരുന്നു. ഗിലയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. ഒരു വീട്ടിൽ നിന്നും ഒരേ പിതാവ് അല്ലെങ്കിൽ ഒരേ പിതാവിന്റെ രണ്ട് അമ്മയിൽ പിറന്ന മക്കൾ തമ്മിലുള്ള ഒരു വാഗ്വാദം അവസാനം ചെന്ന് നിൽക്കുന്നത് വേശ്യാവൃത്തി ചെയ്ത ഒരമ്മയുടെ, അല്ലെങ്കിൽ ഒരേ മനുഷ്യന്റെ ഭാര്യയാണ്, അങ്ങനെ ആ ഒരു അപകീർത്തി സ്വീകരിച്ചത് മുഖാന്തരം ആ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. വേദനയോടെ അവൻ പുറത്തുപോയി. അവൻ അവന്റെ കൂട്ടുകാരോടൊത്ത് ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ വേദപുസ്തകത്തിലൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അവൻ യുദ്ധവീരനാണ്, ദൈവത്തോട് ഭക്തിയുള്ളവനാണ്, ദൈവവിശ്വാസിയാണ്, ദൈവകൃപ ധാരാളം സ്വീകരിച്ചവരാണ്. ഇത്രയും സ്വീകരിച്ചിട്ട് എന്താ സംഭവിച്ചത്? സ്വന്തം വീട്ടിൽ നിന്നും അവൻ ചെയ്യാത്തൊരു പാപത്തിന്റെ പേരിൽ അവൻ പുറത്താക്കപ്പെട്ടു. പക്ഷെ അവനെ ആവശ്യം വന്നൊരു രംഗമാണ് തുടർന്ന് പറയുന്നത്. എന്താ ആവശ്യം? തുടർന്നുണ്ടായ ഒരു യുദ്ധം അതിന്റെ പരാജയത്തിന്റെ വക്കിലേക്ക് അവരെ നയിക്കുമെന്ന് ഭീതി ഉണ്ടായപ്പോൾ ആളിനെ വിട്ട് ഈ വ്യക്തിയെ തിരികെ വിളിപ്പിക്കുകയാണ്. തിരികെ വിളിക്കുമ്പോഴുള്ള സംഭാഷണങ്ങളൊക്കെ ഏറെ വാക്യത്തിലൂടെ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിന്റെ അവസാനം അദ്ദേഹം സമ്മതിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ യുദ്ധം ജയിച്ച് മടങ്ങി വന്നാൽ ഈ സൈന്യാധിപൻ എന്നുള്ള പദവി നിങ്ങൾ എനിക്ക് തരുമോ? ഒരുപാട് സമയത്ത് നമ്മളാണെങ്കിൽ എന്ത് പറയും? തീർച്ചയായിട്ടും നിന്റെ കാര്യം ഞാൻ നിങ്ങൾ ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഈ വാക്ക് പല പ്രാവശ്യം ആവർത്തിച്ച് ഉറപ്പു വരുത്തിയിട്ടാണ് ഈ മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി വരുന്നത്. പക്ഷെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നമ്മളും ചില കാര്യങ്ങൾ സാധ്യമല്ലാതെ വരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രബുദ്ധമായ രീതിയുണ്ട്. എന്താ രീതി? ഒരു നേർച്ചേങ്ങ നേര് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാനും പരീക്ഷയ്ക്ക് തോക്കുന്ന സമയത്തൊക്കെ ഒരുപാട് നേർച്ച നടന്ന ആളാണ്. ആ കുരിശടി മൊത്തം എഴുതിരി കത്തിക്കും, ലിറ്റും കത്തിക്കും. അതുവരെ ആ കുരിശടി കൂടെ മുമ്പ് കൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ലെങ്കിലും ഈ പരീക്ഷയുടെ പരാജയത്തിന്റെ ഭീതി വരുമ്പോൾ ഞാൻ ശക്തമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ എംബസി ചെന്നപ്പോഴും പ്രാർത്ഥിച്ചതാണ്, ദൈവമേ അവന് മനസ്സലിവ് തോന്നണേ. സിറ്റിസൺഷിപ്പിന് വേണ്ടി ഇന്റർവ്യൂവിന് ചെന്നപ്പോഴും തോന്നി, കാണും അവൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകണേ, എനിക്ക് ഞാൻ തിരിച്ചു പറയുന്നതും അവന് മനസ്സിലാകണേ. പക്ഷെ പള്ളിയുടെ വാതിക്കൽ കൂടെ പോകുമ്പോഴൊക്കെ, നമ്മളിവിടെ ഒത്തിരി ദേവാലയങ്ങളുണ്ട്, ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടോ പറയോ നന്നായിരിക്കട്ടെ. ഞാൻ ഒത്തിരി പേരെ കണ്ടു, ചിലരുടെ കൂടെ ഒക്കെ യാത്ര ചെയ്തപ്പം എനിക്കും കുറിച്ച് മരിക്കാൻ തോന്നിയില്ല. ഞാൻ എന്റെ കാര്യം പറയുമോ, കൂടെ ഇരുന്നവനും മരിക്കാൻ തോന്നിയില്ല. പക്ഷെ നാട്ടില് ചെറുപ്പം മുതലേ ഇത് വരച്ച് പഠിപ്പിക്കാറുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കൺവെൻഷനിൽ ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ എന്റെ അടുത്തിരുന്ന ഒരാൾ കുരിശ് വരച്ചു. എന്നിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, വെച്ചാൽ കുരിശടി എന്താ വരയ്ക്കാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുരിശടി ഞാൻ വരച്ചു. അപ്പൊ എന്നെ ഒരു മണിക്കൂർ അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തു. അദ്ദേഹം ഓർത്തഡോക്സ് സഭക്കാരനൊന്നുമല്ല, മറ്റൊരു സഭക്കാരൻ. അദ്ദേഹത്തിന്റെ വിശ്വാസം പോലും എനിക്കില്ലല്ലോ എന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ഇത്താഹ് ഒരു നേർച്ച നടന്നു. ഞാൻ യുദ്ധം ചെയ്ത് ജയിച്ച് മടങ്ങി വരുമ്പോൾ, ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്, ജയിച്ച് കടന്നു വരുമ്പോൾ നൃത്തം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു രംഗം. ഞാൻ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലല്ല, അത് ചില പുസ്തകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. വിജയശ്രീലാളിതനായി വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് മാലയിട്ടല്ല. നമ്മളൊക്കെയോ മാലയിട്ട് ഒരു തിരുമേനി വരുമ്പോ ബൊക്കെ കൊടുക്കുന്നു, മാല കൊടുക്കുന്നു, അല്ലെങ്കിൽ കത്തിച്ച മെഴുകുതിരി കൊടുക്കുന്നു. ഇതൊക്കെ സന്തോഷത്തിന്റെ സൂചകമാണ്, ശരിയാണ്. ചിലരൊക്കെ പടക്കം പൊട്ടിക്കും, ചിലരുടെ ചേണ്ടമേളം വെക്കും. അവരവരുടെ സംസ്കാരമനുസരിച്ചും പ്രകൃതമനുസരിച്ചും ഈ കാര്യങ്ങളുടെ ആഹ്ലാദം പങ്കിടുന്നു. ഇവിടെ ചെയ്യുന്ന രംഗം പശ്ചാത്തലം നൃത്തം ചവിട്ടിക്കൊണ്ട് തപ്പും കാഹളവും നാദവും ഒക്കെ ഊതിക്കൊണ്ട് വിജയത്തെ വരവേൽക്കുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തിൽ അന്നേ ഉണ്ട്. അന്ന് ആര് എന്നെ സ്വീകരിക്കാൻ വരുന്നുവോ ആ ആളിനെ ഞാൻ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിച്ചേക്കാം. ഈ കാലഘട്ടത്തിൽ അങ്ങനൊരു തീരുമാനം എടുത്താൽ തന്നെ അന്നേരെ ജയിലാവും, ഉറപ്പാവും. പക്ഷെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ അത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നേർച്ചയായതുകൊണ്ട് അതിന്റെ നീതി ന്യായ വ്യവസ്ഥയെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. ദൈവത്തോടുള്ള ഭക്തിയും ഉടമ്പടിയും ദൈവത്തിന് സമർപ്പിക്കുന്ന വ്യക്തിക്ക് അത് പൂർത്തീകരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് വിവരിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പോയി. യുദ്ധത്തിൽ ആരാ ജയിച്ചത്? ഞാൻ പറഞ്ഞ ധ്വനിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ആരായിരിക്കും ജയിച്ചത്. ഈ ഇഫ്താഹിന്റെ സംഘം കൃത്യമായിട്ട് ജയിച്ചു, വിജയശ്രീലാളിതനായി വരികയാണ്. മനസ്സിൽ എന്തുണ്ട്? ഒരു പ്രയാസവുമില്ല. ഒരാളവിടെ കാണും, ചിലപ്പോ കൃത്യനായിരിക്കും, അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ജോലിക്കാരനായിരിക്കും. ചെന്നപ്പോൾ ആരാ വന്നെന്നറിയാവും? ഒരു മകനും ഒരു മകളുമായിട്ട് ഒരാളെ ഉള്ളൂ, അത് മകളായിരുന്നു. ആ മകളുടെ പേര് ഞാൻ വേദപുസ്തകത്തെ കുറിച്ച് തപ്പി കണ്ടില്ല. അച്ഛനറിയാമോന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഗൂഗിളിനകത്തൊക്കെ കയറി ഇറങ്ങി നോക്കി. ഡോട്ടർ ഓഫ് ഇഫ്താഹ് എന്ന് മാത്രമേ അത് പറയുന്നുള്ളൂ. ഞാൻ വായിച്ച പുസ്തകത്തിലൊന്നും അത് കാണുന്നില്ല. എങ്കിലും ഈ മകൾ ഒറ്റ മകളാണ്, മറ്റൊരു മകനോ മകളോ ഇല്ല, സഹോദരങ്ങളോ ഒന്നും ഇല്ലാത്ത ഏക മകളെ മുമ്പിൽ കണ്ടപ്പം ഇസാഫിന്റെ നെഞ്ചെന്ത് വരിക്കും. എനിക്കത് ഉൾക്കൊള്ളുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അപ്പന്മാരായിട്ടും അമ്മമാരായിട്ടും കുഞ്ഞുങ്ങളെ വളർത്തിയ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതിന്റെ വേദന എന്ത് മാത്രമാണെന്ന്. പ്രത്യേകിച്ച് ഒരു വിവാഹപ്രായത്തിലേക്ക് മാത്രം എത്തിയ ഒരു പെൺകുട്ടി ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഈ മകളുടെ മുഖം കണ്ട സമയത്ത് തന്നെ എന്താ സംഭവിച്ചെന്നറിയോ? അപ്പന്റെ സന്തോഷം മുഴുവൻ കെട്ടടങ്ങി, നെഞ്ചു പടയാൻ തുടങ്ങി. അപ്പോൾ മകള് സന്തോഷം കൊണ്ട് എതിരേൽക്കാൻ വന്നപ്പോൾ, അപ്പനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വന്നപ്പോൾ മകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ദുഃഖിതനായ അപ്പന്റെ ദുഃഖം എന്താണെന്ന് അറിയാൻ മകൾ അപ്പന്റെ പുറകെ നടന്നു. അവസാനം ഗതിയില്ലാതെ പറഞ്ഞല്ലേ പറ്റൂ, പറഞ്ഞു, മോളെ നിന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കാം എന്ന് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഞാനൊരു പ്രതിജ്ഞ ചെയ്തു. പെടയുന്ന മനസ്സോടെ ആയിരിക്കും പറഞ്ഞത് എന്റെ വിചാരം. ഇത് പറയുമ്പോൾ തന്നെ ഇത് ശക്തമായിട്ടും വേദപുസ്തകത്തിന്റെ ചിന്തയോട് ചേർത്ത് നമ്മൾ ഇത് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ഒന്ന് ഖനീഭവിക്കും. എത്ര കരുത്തിന്റെ കഠിനമായ ഹൃദയവും ഒന്ന് അലിയാനുള്ള ഒരു വാക്കാണ്. മകളെ നിന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കാമെന്ന് സമ്മതിച്ചു പോയി, എനിക്കറിയാൻ പാടില്ല എന്ത് ചെയ്യണം. പക്ഷെ ആരാ ഉത്തരം പറഞ്ഞെന്നറിയോ? ഒരു കോമഴിയും രണ്ടുപേരും ആലോചിക്കേണ്ടി വന്നില്ല. മകള് പറഞ്ഞു, അപ്പാ ഞാൻ പോകാം, അപ്പന്റെ വാക്ക് ഞാൻ നിറവേറ്റാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ. എല്ലാം കണ്ടീഷൻ വെച്ചാ? എന്താ കണ്ടീഷൻ? 2 മാസം എനിക്ക് വേണം. എന്തിനാ? എനിക്ക് എന്റെ കന്യകാത്വത്തെ കുറിച്ച് ദൈവത്തോട് ഒരു ആലോചന കഴിക്കണം, ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് അല്പസമയം ഇരിക്കണം. ഈ ഒരു ചിന്തയെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേദപുസ്തകത്തിൽ രചിക്കുന്നുണ്ട്. മറ്റ് പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യരും അറിയും, ഒരു ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിന് വേണ്ടി അവൾ പോയി എന്ന് വ്യാഖ്യാനിക്കുന്ന ചിന്തകന്മാരുണ്ട്. എന്നാൽ എന്നെ യഹൂദ പാരമ്പര്യത്തിൽ ഒരു സ്ത്രീ, ഒരു കുഞ്ഞ് പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവളെ കുറിച്ച് യഹൂദ പാരമ്പര്യം ഏറ്റവും ശക്തമായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഒരു കുഞ്ഞ് ജനിച്ചാൽ, പക്ഷെ രണ്ട് തലത്തിൽ ഇത് ചിന്തിക്കാറുണ്ട്. അവരുടെ പ്രാർത്ഥനയിലുണ്ട്, ഒരിക്കലും സ്ത്രീയായിട്ട് തന്നെ ജനിക്കരുതേ. അവിടുത്തെ പുരുഷന്മാർ പ്രാർത്ഥിക്കുന്ന അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു തലം. അതെല്ലാം അന്നത്തെ സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമാണ്. രണ്ടാമതൊരു തലം, അങ്ങനെ പുരുഷന്മാർ മാത്രം ജനിച്ചാൽ എന്ത് സംഭവിക്കും? തലമുറയെന്നൊരു സംഭവമേ കാണത്തില്ല, ജീവിതവും കാണത്തില്ല, ജീവിതത്തിന് യാതൊരു അർത്ഥവും കാണത്തില്ല. അത് ദൈവത്തിനും അറിയാം, അവർക്കും അറിയാം. അപ്പൊ സ്ത്രീയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ചിന്ത, സ്ത്രീ ജനിക്കുന്നത് എന്തിനു വേണ്ടിയാ? വളർന്നു വലുതായി അവളൊരു കുടുംബിനിയായി ഒരു അമ്മയാകാനുള്ളതാണ്. ഇന്നത്തെ തലമുറയിൽ എത്ര അമ്മമാര് പറഞ്ഞു കൊടുക്കാറുണ്ട് പെൺകുട്ടിയോ ആൺകുട്ടിയോ ജനിക്കുമ്പോ, മകനെ നീ വളർന്നു വലുതായി ഒരു കുടുംബത്തെ നയിക്കാനുള്ളതാ. ഇത് ചെറുപ്പം മുതലേ എപ്പോഴാ പറഞ്ഞു കൊടുക്കേണ്ടത് അറിയാവോ? 25 വയസ്സ് കഴിഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കാൻ പ്രായമാകുമ്പോ അവന്റെ പുറകെ നടന്ന് പറഞ്ഞാൽ പോരെ? ഇപ്പൊ ഈ കാലഘട്ടത്തിൽ 25 കഴിയുമ്പോഴും 35 കഴിയുമ്പോഴും അവന്റെ പുറകെ നടന്ന് പറയുക, അവൻ പറയും വട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് അബൌട്ട്. ഒറ്റ വാക്കിൽ അവൻ ഉത്തരം പറഞ്ഞു നിൽക്കും, പിന്നെ നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ല. ഇതെപ്പോ പറയണമെന്ന് ചോദിച്ചാൽ ഒരു 10 വയസ്സിനകത്ത് തന്നെ അവന്റെ മനസ്സിൽ ഇത് കയറണം. പക്ഷെ ഇന്ന് 10 വയസ്സിനകം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൊടുക്കുന്നതല്ല എന്തുവാ? ഗണിതശാസ്ത്രത്തിന്റെ ബുദ്ധിലോകം, ഊർജതന്ത്രത്തിന്റെ ബുദ്ധിശാസ്ത്രം, അല്ലെങ്കിൽ ഭൗതികമായ ലോകത്ത് എന്തൊക്കെ കെട്ടിപ്പടുക്കാൻ പറ്റുമെന്ന് അവനെ കളിപ്പാട്ടങ്ങളിലൂടെ അവനെ പഠിപ്പിക്കുകയാണ്. അവന്റെ ബുദ്ധി വികസിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ കാര്യം അവന്റെ മസ്തിഷ്കത്തിലേക്ക് കൊടുക്കുമ്പോൾ, യഹൂദ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അമ്മയാകാനുള്ളതാണ്. ഈ അമ്മയായെങ്കിലേ തലമുറകളിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധ്യതയുള്ളൂ. ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ദൈവത്തോട് ഒരാലോചന കഴിക്കണം. ഈ മകള് മലയുടെ മുകളിലേക്ക് കൂട്ടുകാരോടൊപ്പം പോയി. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പോയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? കഴിഞ്ഞ ദിവസവും നമ്മൾ പത്രത്തിൽ കൂടെയും പ്രത്യേകിച്ച് വാട്സപ്പിലൂടെ ഒരു വാർത്ത കണ്ടു. മനസ്സമ്മതത്തിന് വായിച്ചു കാണും അതല്ല. പിന്നെ നമ്മൾ വേദപുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വായിക്കുന്ന പുസ്തകം ഇന്ന് വാട്സപ്പ് പുസ്തകമാണ്. ഞാനും അതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇത് വായിച്ചിട്ട് എനിക്ക് എന്നെ കിട്ടി. ഇന്ന് രാവിലെയും ചിലതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ലോഡ് ചെയ്ത് തന്നു. ഞാൻ പറഞ്ഞു ഞാനിത് വായിച്ചതാ. ഓ, അച്ഛൻ ഫാസ്റ്റായിട്ടെല്ലാം വായിച്ചു. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനിതിന്റെ ഭാഗം ആരെ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു? മനസ്സമ്മതത്തിന് പോയി. അവിടെ ചെന്ന് വൈദികൻ ചോദിച്ചു സമ്മതമാണോ? അപ്പൊ മകളെന്തോ പറഞ്ഞേ അല്ല. അതിനു മുമ്പ് അവൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവൾ നേരത്തെ സ്വീകരിച്ചു. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വിജ്ഞാനം സ്വീകരിച്ചു, സമ്പത്ത് സ്വീകരിച്ചു, സ്വർണവും സ്വീകരിച്ചു. വൈകിട്ട് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. അവർക്ക് ഇഷ്ടമുള്ള ആളിന്റെ കൂടെ പോയി, അതെന്തുമാകട്ടെ, ഇവിടെ ഈ കുട്ടിക്കും അന്നത്തെ കാലഘട്ടത്തിലും ചാൻസ് ഉണ്ടായിരുന്നാലും കൂട്ടുകാരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ലോകത്തെ കുറിച്ചുള്ള വിജ്ഞാനം നല്ലതും ചീത്തയും ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരിലൂടെയാ? പള്ളിയിലാണോ? വേദപുസ്തകത്തിലാണോ? കൂട്ടുകാരിതാ, അവരാണ് നമ്മളെ എല്ലാ വിജ്ഞാനവും പഠിപ്പിക്കുന്നത്. നമ്മൾ ക്ലാസ്സിനൊന്നും പോയില്ലെങ്കിലും ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന നമ്മുടെ കൂട്ടുകാരാ. അതിനവരോട് നമ്മൾ കടപ്പാടും കാണിക്കണം. എന്തുമാകട്ടെ, ഈ കൂട്ടുകാരും ഈ പെൺകുട്ടിയും ഒത്തുള്ള രണ്ടു മാസ കാലഘട്ടം കൊണ്ട് ദൈവത്തെ ഭജിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൾ മടങ്ങി വന്നിട്ട് അപ്പന്റെ മുമ്പിൽ എന്തു തന്നെ പറഞ്ഞു? അപ്പൊ അപ്പന്റെ ദൗത്യം പൂർത്തീകരിച്ചോളാം പറഞ്ഞു. എന്തായിരിക്കും പൂർത്തീകരിച്ചത്? ഈ മകളെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിച്ചു. ഈ സംഭവം, ഈ മകൾ എന്താ നമ്മളെ പഠിപ്പിച്ചത്? ഈ അപ്പൻ എന്താ നമ്മളെ പഠിപ്പിച്ചത്? ഈ അപ്പൻ പഠിപ്പിച്ചത് ദൈവത്തോട് ഒരു പ്രമാണം നമ്മൾ ഏറ്റിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ചിന്തയിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നതെന്നും മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ അബ്രഹാമിനെ പോലെ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ജീവിക്കാൻ പറ്റൂ. അബ്രഹാമും വാഗ്ദത്ത പുത്രനായി ലഭിക്കപ്പെട്ട ഇസഹാക്കിനെ ഒറ്റ വാക്കിലൂടെയാ പറഞ്ഞു ബലി കഴിച്ചേക്കാവും. കാത്തിരുന്ന് കിട്ടിയൊരു മകനാ, കാത്തിരുന്ന് കിട്ടിയൊരു പുണ്യത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ദൈവത്തിന് വേണ്ടി കൊടുത്ത മനുഷ്യനാണ് അബ്രഹാമെങ്കിൽ, ഇവിടെ ഇസ്ഹാഖ് എന്ന് പറയുന്ന മനുഷ്യനും ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധത്തെ ജയിക്കുവാൻ ദൈവത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്ത കാര്യത്തെ സ്വന്തം പുത്രിയായിട്ട് പോലും ഞാനതിൽ കുറവ് വരുത്തുകയില്ല. നമ്മള് അതിന് ഞാൻ ഉദാഹരണം പറയുന്നത് മുമ്പ് പറഞ്ഞതാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പണ്ടൊക്കെ നാട്ടിൽ കെട്ടുതെങ്ങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മാസവരിയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ്. കെട്ടുതെങ്ങ് എന്ന് പറഞ്ഞാൽ കെട്ടിയിടുന്ന തെങ്ങല്ല, ഒരു തെങ്ങ് തെങ്ങിൻതോട്ടത്തിൽ നിന്നും വള്ളിക്ക് കൊടുക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, ആറിന്റെ തീരമുള്ള അല്ലെങ്കിൽ സമതല പ്രദേശങ്ങളിലൊക്കെ തെങ്ങ് ഇഷ്ടം പോലെ കാണും. എനിക്കൊന്ന് റബ്ബർ കൊടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, ഒരു റബ്ബർ പള്ളിക്ക് വേണ്ടി വെട്ടാൻ സമ്മതിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാണുമായിരിക്കാം. അപ്പൊ മാസവരി സമ്പ്രദായം വരുന്നതിന് മുമ്പ് നുള്ളരി ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. നുള്ളി ഒരു നുള്ളരി പള്ളി കൊണ്ടുവരും. ഞാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ കുറച്ചേ എടുക്കൂ, അരി തീർന്നു പോയാലോ എന്ന് വേണ്ടിച്ചല്ല. വീട്ടിൽ ആള് കൂടിക്കഴിഞ്ഞാൽ എല്ലാവരോട് എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് കഞ്ഞി വെക്കാൻ കാണത്തില്ല. അങ്ങനെ എടുത്ത കഥയൊക്കെ അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനും പള്ളിക്ക് ഒരു തേങ്ങ കൊടുത്തു. പക്ഷെ ഈ മനുഷ്യൻ അത്ര തൃപ്തിയോടുകൂടി കൊടുത്തതല്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയോ, ആ തെങ്ങിന് മാത്രം വളമെടുത്തില്ല, ചുറ്റുപാടും എല്ലാം വളവിടും. ഇതിന് കിടുക, ഇത് എവിടെ ഏതത്തേക്ക് പോന്നതാ? പള്ളിക്ക് പോന്നതായ കൊണ്ട് ഈ മനുഷ്യനെ കൃത്യമായിട്ട് അറിയാം. എന്റെ ഒരു ഉപ്പാപ്പന, ഇത് കോട്ട് ചെയ്താലും കുറച്ച് നാട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല, എന്നാലും എനിക്ക് കുഴപ്പമില്ല. സത്യമാണ് പറയുന്നത്, അദ്ദേഹത്തിനും അറിയാം എനിക്കും അറിയാം. ഇത് അതിന് തൊട്ടടുത്ത പുരയിടം ഞങ്ങളുടെയാണ്. അപ്പൊ ഇത് ചിലപ്പോഴൊക്കെ പരിഹാസ ഭാഷയിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷെ കൊലയിലോട്ട് നോക്കുമ്പോ മറ്റ് തെങ്ങക്കൊലയെക്കാളും കൂടുതൽ കൊല ഈ വളവിടാത്ത തെങ്ങിനാ. ഈ മനുഷ്യനത് മനസ്സിലാകുന്നില്ല. അപ്പൊ കുറച്ചാൾ കഴിഞ്ഞിട്ട് പള്ളി ചെന്ന് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, വേറൊരു തെങ്ങ് തരാം. അതെ, അച്ഛന് മനസ്സിലായാലോ കമ്മിറ്റിക്ക് മനസ്സിലായാലോ, അറ്റത്ത് നിൽക്കുന്ന മറ്റൊരു തെങ്ങ് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴും അതിന് വളവിടത്തില്ല, ബാക്കി എല്ലാത്തിനും വളവിടാൻ തുടങ്ങി. പക്ഷെ പിറ്റേ പ്രാവശ്യം വെട്ടാൻ ചെന്നപ്പോഴും എന്ത് സംഭവിച്ചെന്നറിയോ, അത് നിറച്ച് കായ്ക്കാൻ തുടങ്ങി. ചുറ്റുപാടും ഇത് പോയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏത് മാറ്റി വെക്കുന്നോ അത് കൂടുതൽ കായ്ക്കാൻ തുടങ്ങി. സംഭവം എന്താണെന്നറിയോ, അതിന്റെ വേര് എവിടെ വരെ കാണുമെന്നറിയോ, അതിന്റെ ചുവട്ടി മാത്രമല്ല അപ്പുറത്തെ തെങ്ങിന്റെ അവിടെ വരെ ഉണ്ട്. നമ്മുടെ കണ്ണ് എപ്പോഴും മറ്റു വീടുകളിലും മറ്റു കാര്യങ്ങളിലുമാണെന്ന് പറഞ്ഞതുപോലെ തെങ്ങിന്റെ വേരും മറ്റു വേരിന്റെ ഇടയ്ക്ക് എപ്പോഴും ഇരിക്കുന്നുണ്ട്. അത് മൊത്തം ആകിരണം ചെയ്ത് കിട്ടാത്തടത്തേക്കാണ് ഈ വേര് പടർന്നു പോകുന്നത്. വെള്ളം ഉള്ള സ്ഥലത്തേക്ക് താഴെത്തി പോകും, വളമുള്ള സ്ഥലത്തേക്ക് താഴെത്തി പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് ഇത് കായ്ക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞേ? ചുമ്മാതെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മള് ദൈവ പദ്ധതിയുടെ ഭാഗങ്ങളെ പൂർത്തീകരിക്കുന്ന കാര്യം പറഞ്ഞ ഇവിടെ ഈ പെൺകുട്ടിക്കും വേണമെങ്കിൽ ഇതിൽ നിന്ന് ഓപ്ഷൻ സ്വീകരിക്കാമായിരുന്നു. ഈ പെൺകുട്ടി ഓപ്ഷൻ സ്വീകരിക്കുന്നതിന് പകരം ദൈവനിശ്ചയം അത് ദൈവനിശ്ചയമായി തന്നെ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിനി അല്പം കൂടി വിശദമായിട്ട് ഈ വിഷയത്തിൽ ഒന്ന് പഠിക്കാൻ ചുരുങ്ങിയ സമയം ഉള്ളുവെങ്കിലും ഞാനൊന്ന് ശ്രദ്ധിക്കുകയാണ്. ചിലരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാറുണ്ട്, ശരിയല്ലേ? നമ്മളതിനെ അബോർട്ട് ചെയ്തവരെന്ന് വിളിക്കും. പക്ഷെ ഒരു ഒരു ഹൃദയത്തിന്റെ സ്പന്ദനം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മനുഷ്യ ജീവന്റെ തുടക്കമാണെന്ന് നമുക്കറിയാം. മെഡിക്കൽ സയൻസ് അത് പഠിപ്പിക്കുന്നു. അത് വെളിച്ചം കാണാതെ എത്രയോ പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഈ അടുത്ത സമയത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ഒരു ഒരു ചരിത്രം നിങ്ങൾ ചരിത്രമല്ല ഒരു ഒരു സംഭവം നിങ്ങൾ പത്രദ്വാര അല്ലെങ്കിൽ വാട്സപ്പിലൂടെ വായിച്ചു കാണും. ആ മനുഷ്യന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള ക്ലാഷ് ബോക്സിൽ നിന്ന് 2000 പരം ഭ്രൂണത്തെ, അത് മിനിമം വർഷം കൊണ്ടാണ് കിട്ടി. ഇതെവിടുന്ന് കിട്ടുന്നതാ? പുറം ലോകം കാണാത്ത കുഞ്ഞുങ്ങളെ അവിടെ കൂട്ടിയിട്ടു. ഓരോ ഹോസ്പിറ്റലിന്റെയും കണക്കെടുത്താൽ എങ്ങനെ ഇരിക്കും? അത് അതിലും വലുതാണ്, അതിലും ഏറെയാണ്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഇനി ഒരു വയസ്സ് പൂർത്തീകരിക്കുന്ന, അതായത് നടന്നു തുടങ്ങുന്നതിന് മുമ്പേ എത്രയോ പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതും കഴിഞ്ഞു, ജനിച്ചു വളർന്നു, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് സ്വയം തിരിച്ചറിയുന്നത് മനഃശാസ്ത്രജ്ഞന്റെ ഭാഷയിൽ 2.5 to 3.5 ഇടയ്ക്കാണ്. അതുവരെ ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പനും അമ്മയ്ക്കും അറിയാം, കാണുന്നവർക്കെല്ലാം അറിയാം, പക്ഷെ ആ കുട്ടിക്ക് അറിയുന്നില്ല ഞാനൊരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. അങ്ങനെയുള്ള തിരിച്ചറിയൽ, ഐഡന്റിഫിക്കേഷൻ പ്രോസസ്, അത് നടന്നു കഴിഞ്ഞു. സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഭാഗമാണ് സോഷ്യലൈസേഷൻ. അപ്പൊ ഞാൻ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറി. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പൻ ഇതാണ്, അമ്മ ഇതാണ്, സഹോദരങ്ങൾ ഇത്ര പേരുണ്ട്, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഇന്ന ദേശക്കാരനാണ്, ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് അല്ലെ ഞാൻ ക്രിസ്ത്യാനിയല്ല, ഇങ്ങനെ അതിന്റെ അല്പം കൂടി തലം മാറി. ഇതിന്റെ മധ്യത്തിൽ തന്നെ എത്രയോ പേര് ലോകം വിട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരൊക്കെ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളതാണോ? ഈ സംസാരിക്കുന്ന ഞാനും ആ കാറ്റഗറി പെട്ടതല്ല. ഈ കഴിഞ്ഞ 2 മുമ്പ് ഒരാൾ മരിച്ചായിരുന്നു, ഇവിടെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, സന്ദീപ് ദാലിവാൾ. വായിച്ചായിരുന്നു, നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹം ഒരു ഷെരീഫ് വിഭാഗം അല്ലെങ്കിൽ അതിന്റെ ഡെപ്യൂട്ടി ഓഫീസറായിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെട്ടു. നമ്മളും പലപ്പോഴും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ മറ്റൊരു ക്യാമറയിലൂടെ, നമ്മൾ അറിയാതെ നമ്മളെ ഒരു ക്യാമറയിലൂടെ ഒന്ന് പകർത്തി നോക്കണം. നമ്മുടെ നടത്തവും നമ്മുടെ ഇരിപ്പും നമ്മുടെ വർത്തമാനത്തിന്റെ ശൈലികളും നമ്മുടെ ദേഷ്യ സ്വഭാവവും നമ്മളുടെ കരുണയില്ലാത്ത ചില സ്വഭാവ രീതികളും കനിവില്ലാത്ത ചില വാക്കുകളും ഒക്കെ ഒന്ന് ശ്രദ്ധേയമാക്കി നമ്മളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ പകർത്തി നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മളത് നിഷേധിക്കും. അത് ഞാനല്ലെന്ന് പറയും, ഞാൻ അങ്ങനൊന്നുമല്ല, അത് നിങ്ങളിത് വേറെ ഏതാണ്ട് മോർഫിങ് അതാണ്ട് അല്ലെങ്കിൽ ഇതിന്റെ അനിമേഷൻ ചെയ്തത് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊക്കെ തന്നെയാണ്. കനിവില്ലാത്ത വാക്കുകൾ പലപ്പോഴും നമ്മൾ പറയും, കനിവില്ലാത്ത നോട്ടം നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ 2 മതി. ഈ 2 കൊണ്ട് ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റും. പണം വാലറ്റ് ഒന്നും എടുക്കണ്ട, പോട്ട് മോനെ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യാഖ്യാനം. പക്ഷെ നമ്മൾ എപ്പോഴും കാണിക്കുന്ന എന്തറിയോ, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് മാറുമ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്നത്, ക്രിസ്തു ഓരോ ദിവസവും രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ചെവി വന്ന് പറയുന്നത് എന്തെന്നറിയോ, നീ ചെയ്തതെല്ലാം ഞാൻ കണ്ടു, നിന്റെ വാക്കുകളൊക്കെ കേവമാണ്, അതെല്ലാം ഞാൻ കേട്ടു, പക്ഷെ പോട്ട് മോനെ ഞാൻ ഒരു ദിവസം കൂടെ നിനക്ക് തരികയാണ്. ഈ വേദവാക്യമാണ് ന്യൂ ഇയറിന്റെന്ന് വേദപുസ്തകത്തിൽ നിന്ന് ഗോസ്പൽ റീഡിങ്ങിൽ നമ്മൾ കേൾക്കുന്നത്. ഒരു വർഷം കൂടി നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഫലം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ഉടമസ്ഥൻ. ഈ ചിന്താഗതിയിൽ നിന്ന് ഈ പെൺകുട്ടി പഠിപ്പിച്ചത് എനിക്കൊരു അമ്മയാകാൻ ഉള്ള അവകാശത്തിൽ നിന്ന് എന്നെ മാറ്റുമ്പോഴും ദൈവത്തിന് വേണ്ടി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ മാറുന്നെങ്കിൽ അതിൽ ഞാൻ സന്തുഷ്ടയാണ് എന്ന ഒരു ചിന്ത. സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു വാക്യമുണ്ട്, കർത്താവ് നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. ഈ ചിന്ത ഈ കാലഘട്ടത്തിൽ എത്ര പേർ കൊണ്ടെന്ന് ചോദിച്ചാൽ എന്നിൽ പോലും എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ, ബാക്കി ആരുടെ കാര്യത്തിന് എനിക്ക് യാതൊരു വിചിന്തനവും ഇല്ല, ജഡ്ജ്മെന്റും ഇല്ല. എന്റെ ഭൂരിഭാഗ സമയത്തും എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ്, അത് ദൈവത്തിന് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും. കൂടുതലും ചെയ്യുന്നത് ആർക്ക് വേണ്ടി തന്നെയാണ്? നമ്മളൊക്കെ കൂടുതൽ സമയം ചെയ്യുന്നത് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അത് അതിനപ്പുറമേ ഉള്ളൂ. മറ്റ് എത്ര വലിയ ആത്മാർത്ഥ സുഹൃത്താണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും ഒരു ഉദാഹരണം എടുത്താൽ മഴമേഘം നമ്മൾ കാണാറുണ്ട്. ടെക്സസിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം, ആകാശത്തിലേക്ക് നോക്കിയാൽ നല്ല ആർട്ടിസ്റ്റിക് രീതിയിലുള്ള സ്കൈ ഉള്ള ഒരു സ്ഥലം. നാട്ടിൽ ഞങ്ങളുടെ എന്റെ ഗ്രാമത്തിലൊന്നും ഇത്രയും വലിയ മേഘം ഞാൻ കണ്ടിട്ടില്ല. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ അരമനെ താമസിക്കുമ്പോഴും ഇപ്പൊ ഇവിടെ എവിടെ ഇറങ്ങി നോക്കിയാൽ ഈ ആകാശത്തേക്ക് നോക്കിയാൽ നല്ല രസമാണ്. പക്ഷെ ഇറങ്ങി നോക്കാൻ നമുക്ക് സമയമുണ്ടോ? ആ അങ്ങനെ നോക്കുന്നത് കാണും. ഞാൻ പറഞ്ഞു ഇച്ചിരി നേരം അതൊക്കെ നോക്കണം. ടിബറ്റിലെ കുട്ടികളെ അവരുടെ അപ്പന്മാരും അമ്മമാരും കുഞ്ഞുനാളിലെ മലയുടെ മുകളിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോകും. എന്തിനാണെന്നറിയോ? അവിടെ കൊണ്ട് മലത്തിൽ കിടക്കും. എല്ലാ ആഴ്ചയിൽ ഈ പരിപാടി ചെയ്യും. ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ആകാശം അവൻ കണ്ണ് തുറന്ന് കാണണം, ചക്രവാളം അവൻ കാണട്ടെ. നമ്മുടെ ഏതെങ്കിലും കുട്ടി അങ്ങനെ കിടത്തിയിട്ടുണ്ടോ? ആ 28 കെട്ടിൽ നിന്നൊന്ന് മലത്തിൽ കിടത്തിയതാ, പിന്നെ മലത്തിൽ കിടത്താൻ നമുക്ക് ഇതേ സമയം കിട്ടിയിട്ടില്ല. അതെന്തിനാ കിടത്തിയെന്ന് ചോദിച്ചാൽ സ്വർണം കിട്ടാൻ വേണ്ടിയാ. ഞാൻ വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു അപമാന പരിപാടിയും കൂടിയാത്. അപമാനം രണ്ട് രീതിയിലാ. കുട്ടിയെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് എല്ലാവരും അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത് എല്ലാവരും നോക്കുന്നത് ഇപ്പൊ ഞാനാ കൊണ്ടിടുന്നെങ്കിൽ ഈ അടുത്തിരിക്കുന്ന ബേച്ചാൻ നോക്കും, അച്ഛൻ ഇട്ട എത്ര ഗ്രാമം, തൊട്ടടുത്തിരിക്കുന്ന ആന്റി നോക്കും, രണ്ടേ ഉള്ളൂ, അവർക്ക് കൊടുത്തത് 4 ഗ്രാമായിരുന്നു. അന്ന് കൊടുത്തപ്പോ 4 ആണെങ്കിൽ ഇപ്പൊ ഇട്ട 2 ആകാൻ കാരണം എന്താ? അത് വില കൂടിയത് കൊണ്ടാ. വില കുറവായിരുന്നെങ്കിൽ നമ്മൾ 1 പവൻ കൊണ്ടുപോയിട്ടേനെ, അല്ലെ 2 പവൻ ഇട്ടേനെ. ഞാൻ അത് യാദൃശികമായിട്ട് ആ എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഒരു മഴമേഘത്തിന്റെ പ്രധാനപ്പെട്ട ജോലി അത് മഴയായി പെയ്തിറങ്ങണം, അല്ലെങ്കിൽ അതിന്റെ പദ്ധതി അവിടെ തടസ്സപ്പെടുകയാണ്. ഒരു നദിയുടെ ജോലി ആ നദി ഒഴുകി ഒഴുകി എവിടെ ചെല്ലണം? കടലിൽ എത്തണം, അല്ലെങ്കിൽ ആ നദി കൊണ്ട് പ്രയോജനമില്ല. പോകുന്ന വഴിക്കൊക്കെ കരയെ കുളിർപ്പിക്കും, അതോടൊപ്പം തന്നെ സസ്യലതാദികളെ വളർത്തുവാനുള്ള എല്ലാ കൃപയും കൊടുക്കും. ഒടുവിൽ അത് എവിടെ ചെല്ലണം? കടലിൽ ചെല്ലണം. ഒരു മെഴുകുതിരിയുടെ ദൗത്യം എന്താ? അത് ജ്വലിക്കണം, ജ്വലിച്ച് 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 പ്രകാശം കൊടുത്ത് അത് അവസാനിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലും ദൈവ പദ്ധതി എന്താന്ന് ചോദിച്ചാൽ അവൻ എത്ര നാള് വരെ ജീവിക്കുമെന്ന് ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ചിന്തിച്ചാ, രാവിലെ ചിലപ്പോഴൊക്കെ പേടി തോന്നും. കാര്യം ഇവിടുത്തെ ഈ വെടിവെപ്പൊക്കെ ചിലപ്പോഴൊക്കെ കേൾക്കുമ്പം, ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട് പറ ദൈവമേ തിരിച്ചു വരുമ്പം ഇവിടെ കാണുമായിരിക്കുമല്ല, പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല, ഒരു കട്ടിലുണ്ട്, അത്യാവശ്യം 2-3 പാത്രങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. രാത്രി കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും ദൈവമേ ഒരുത്തം വന്ന് ഒരു ചവിട്ട് തന്നാൽ. ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷെ ക്യാമറ വെച്ചിട്ട് എന്നാ കാര്യം? എന്നെ വെടിവെച്ചാൽ 2 ദിവസം ആരെങ്കിലും ഒക്കെ കരയും, 3-ാം ദിവസം ആ പോയിട്ട്. ചിലട് പറയും ആ നേരത്തെ പോകണ്ടെന്നായിരുന്നു എന്ന് പറയും, ചിലട് പറയും ആ നല്ലൊരു അച്ഛനായിരുന്നു എന്ന് പറയും. 2 അഭിപ്രായമൊക്കെ പാസ്സാക്കും, 2-3 ധൂവം വെക്കും. ഇത് കഴിയുമ്പോ നമ്മുടെ ജീവിതം എടുത്തി. പക്ഷെ നമ്മുടെ ഇപ്പൊ ഇനിയിപ്പോ ഉണ്ടാലും, നമ്മളില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും നടക്കില്ല എന്നുള്ളൊരു ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ഇതൊരു മിനിമം സമയം ഓർക്കും, അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത്ര പ്രശസ്തനായിരിക്കണം. ലോക പ്രശസ്തനായിട്ട് ജനിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. ഏതെങ്കിലും മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. സാധാരണ ഒരു ജീവിതമുള്ളൊരു മനുഷ്യന്റെ കാര്യമാണ് ഞാൻ എന്റെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ ഇത് ഈ കാര്യങ്ങൾ സാധ്യമാക്കിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയില്ല. വീണ്ടും നമ്മളൊരു ഒരു ഒരു ഫലവൃക്ഷം നടുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തുവാ? മുരിങ്ങക്കാമ്പ് വെട്ടി വെക്കുമ്പോഴും നമ്മുടെ പ്രതീക്ഷ എന്തുവോ? ആ മുരിങ്ങക്കാ പിടിക്കും, 10 എണ്ണം പള്ളി കൊടുക്കണം, പിന്നെ മറ്റേ വീട്ടിൽ 2 എണ്ണം കൊടുക്കണം, മറ്റേ വീട്ടിൽ 2 എണ്ണം കൊടുക്കണം. അപ്പൊ നമ്മൾ കഴിക്കുന്നതിനേക്കാളും ആർക്കൊക്കെയോ കൊടുക്കണം, അത് കണ്ട് സന്തോഷിക്കും. ഒരു തെങ്ങ് വെക്കുമ്പോഴും അതിൽ നിന്ന് തേങ്ങ ഉണ്ടാകണം എന്നുള്ളൊരു ഫലം. ഈ ചിന്ത ആർക്കും കാണും? ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ട് ജനിക്കുന്ന നമ്മളെ കുറിച്ചും ആർക്കുണ്ട്? കർത്താവായ ദൈവത്തിനുണ്ട്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും ചെയ്ത കാര്യം ഒന്ന് എഴുതി നോക്കണം. എഴുതി നോക്കുമ്പം അതിനകത്ത് എത്ര നന്മ ഉണ്ടായിരുന്നു എന്നൊന്ന് ഓർത്തു നോക്കുക. ഞാൻ ഈ അടുത്ത സമയത്ത് എനിക്ക് ചെയ്ത ഒരു ഞാൻ വലിയ പുണ്യമൊന്നും ചെയ്യുന്ന മനുഷ്യനെ അല്ല, പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അവസരം കിട്ടി. ഞാൻ വീട്ടിൽ ചോറ് വെക്കാത്ത ആളാണ്. ആരെങ്കിലുമൊക്കെ തരും, അല്ലെ ഇവിടെ ഇഷ്ടംപോലെ മലയാളി ഹോട്ടൽ ഉള്ളത് കൊണ്ട് യാതൊരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ തട്ടി ഉണ്ടാക്കും. അത് എന്തുവാ എന്തോ ഉണ്ടാക്കുന്ന എനിക്കും അറിയത്തില്ല, കഴിച്ചേ എനിക്കും അറിയത്തില്ല, കണ്ടു നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷേ ഒരാൾക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കാൻ പറ്റിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ ഈ ആഴ്ച ഒരു നന്മയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. ഭക്ഷണം ഉണ്ടാക്കാത്ത ഞാൻ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കല്ലോ. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ആളുടെ പേരോ അതൊന്നും ഞാൻ പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ പറയത്തുമില്ല. അത് കൊടുത്ത ഒരു വലിയ കാര്യമൊന്നുമില്ല. എന്റെ കയ്യിൽ ഉള്ളതെല്ലാം കൂടെ ഞാൻ പറഞ്ഞിക്കൊണ്ട് കൊടുക്കുക. പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോഴും ആ കൊടുക്കാൻ പോയപ്പോഴും കൊടുത്തിട്ട് വന്നപ്പോഴും അവരത് കഴിച്ചു കാണുമെന്ന് എന്റെ പ്രതീക്ഷ. ആ കഴിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കാൻ പറ്റിയതിന്റെ സന്തോഷം എന്നെ സംബന്ധിച്ച് ഈ മാസം ചെയ്ത ഏറ്റവും വലിയ പുണ്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടുന്നതൊക്കെ പുണ്യമെന്നും കൊടുക്കാൻ തരുന്ന അവസരങ്ങളെ പുണ്യമല്ലാത്ത ഒരു ചിന്താഗതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഇവിടെ ഈ അപ്പനും അമ്മയും പരിചയപ്പെടുത്തുന്നത് ദൈവ പദ്ധതിയുടെ ഭാഗമാകാൻ നമ്മൾ എന്ത് ചെയ്യണം? അതുണ്ടാകണമെങ്കിൽ കലിവിന്റെ ഒരു ഹൃദയം നമുക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഈ കനിവിന്റെ ഹൃദയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ശാന്തമായിട്ടൊന്നിരിക്കണം. വർഷത്തിൽ കുറച്ച് ദിവസങ്ങളൊക്കെ ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ എനിക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളെ ഓർക്കുവാനായിട്ട് ഒരവസരം ഉണ്ടാക്കണം. തിരക്കേറിയ ജീവിതത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നതൊക്കെ നമുക്ക് വേണ്ടിയും നമ്മൾ ഉൾപ്പെടുന്ന ഒരു കൊച്ചു സമൂഹത്തിന് വേണ്ടിയാണ്. അത് മാത്രം പോലെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ ചോദ്യത്തിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. നന്മ ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ, പിതാക്കന്മാർ എഴുതി വെച്ചൊരു ചിന്തയാണ്, നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ എടുക്കുമ്പോൾ ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ആ ദിവസം നമ്മൾ ജീവിച്ചതായിട്ടേ കാണത്തില്ല. നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പം പറയും ഞാൻ 60 വർഷം ജീവിച്ചു, 60 വർഷവും നന്മ ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഈ 60 × 365 കാലം അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ചില പേപ്പറൊക്കെ ബ്ലാങ്ക് ആയിരിക്കും. എന്താ കാര്യം, അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു, പക്ഷെ നന്മ അതിനകത്ത് ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഇനിയുള്ള ഇനിയിപ്പോ പഴയ പേജ് ഒന്നും ഇനി എഴുതി പിടിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റണം. ഒരു നന്മയെങ്കിലും കർത്താവെ നീ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ, അതിന്റെ ആ നന്മ എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ വേദപുസ്തകം വായിച്ചാൽ മതി. അതൊരു കോറിലേറ്റീവ് ബുക്കാണ്. അതിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് നന്മ എന്താണ്, നന്മ ചെയ്യുന്നവരുടെ വാ എന്തായിരിക്കണം, നന്മ ചെയ്യുന്നവരുടെ കാലെങ്ങോട്ട് പോകണം, നന്മ ചെയ്യുന്നവരുടെ ഇന്ദ്രിയങ്ങൾ എന്തിനോട് ബന്ധപ്പെടണം, നന്മ ചെയ്യുന്നവരുടെ ഹൃദയം കനിവിന്റെ ഹൃദയമായിരിക്കണം. ഇങ്ങനെ ഉള്ള ചിന്തകളിലേക്ക് നമ്മുടെ ഹൃദയത്തെ ക്ലിപ്തപ്പെടുത്തുക. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും വേദപുസ്തകത്തിൽ ഒരു ഭാഗം ഞാൻ വീണ്ടും കടമെടുക്കുകയാണ്, നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഒന്നുമില്ല. പെൻഷൻ ആയിരിക്കുന്നവരോട് ചോദിച്ചാൽ എന്തോ പറയും, കഷ്ടിച്ച് ജീവിച്ചു പോവുക. എന്നോട് ചോദിച്ചാലോ, അമേരിക്കയിലെ ഏറ്റവും കൊച്ചു ശമ്പളത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഏത് മനുഷ്യനോട് ചോദിച്ചാലും അവരുടെ ഉത്തരത്തിനകത്ത് എന്ത് കാണുമെന്നറിയോ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ഇച്ചിരേ ഉള്ളൂ. ഇത് പറഞ്ഞ ആരെങ്കിലും ഒരു സംഭവം വേദോത്സവത്തിൽ ഓർക്കാമുണ്ടോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും 7 അപ്പം കൊണ്ട് 3000 പേരെ പോഷിപ്പിച്ചപ്പോഴും 4000 പേരെ പോഷിപ്പിച്ചപ്പോഴും എന്തുവായിരുന്നു സംഭവം? അവിടെ മുഴുവൻ പേർക്ക് കഴിക്കാൻ ഇല്ലായിരുന്നു. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ശിഷ്യന്മാരും അവിടെ എല്ലാം പരക്കം പാഞ്ഞു നടന്നപ്പം കിട്ടിയതും കൊണ്ട് എങ്ങോട്ട് വന്നു, ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് ആരുടെ അടുത്ത് വന്നേ? ചെതാരനെ കൊടുത്തു. ഞാനൊക്കെ ആയിരുന്നേ, ഞാൻ ഇടയ്ക്ക് ഇത് വായിച്ചപ്പോ ചിന്തിച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ എന്റെ മുമ്പിൽ ഒരു കൊച്ചു വന്നിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ, മോനെ അവരെവിടെയെങ്കിലും പോയി കഴിച്ചോട്ടെ, നമുക്ക് ഇതൊക്കെ കഴിക്കാം, നിനക്ക് ഞാൻ പിന്നെ വാങ്ങിച്ചു തരാം. ഇതെന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാണ്. നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ കർത്താവിന്റെ അടുത്തോട്ട് തന്നെ പോകുമായിരിക്കും, നല്ല മനസ്സിലായതുകൊണ്ട്. എന്റെ ബലഹീനതയിൽ എനിക്ക് തോന്നുന്ന ചിന്ത, അന്നത്തെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ക്രിസ്തു ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടിയാൽ ഞാൻ ആ ആളുമായിട്ടൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞേനെ നമുക്ക് ഒളിച്ചിരുന്നെങ്കിൽ കഴിക്കാം. കർത്താവ് ചിലപ്പോ ആ കല്ലപ്പം ആകാനുള്ള സിദ്ധിയുള്ള മനുഷ്യനാണ്, ശിഷ്യന്മാർക്കും എല്ലാം കിട്ടുമായിരിക്കും, കൂടെ നിൽക്കുന്നവരില്ല. ചിലപ്പോഴൊക്കെ പറയത്തില്ല, അച്ഛന്മാരുടെ കൂടെ നടന്നാൽ ഓലും കിട്ടും, കഴിക്കാൻ കിട്ടും എന്ന് പറയുന്നത് പോലെ ഞാൻ ചിന്തിച്ചേനെ. പക്ഷേ കർത്താവിന്റെ കയ്യിലോട്ട് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് കർത്താവ് ഒന്ന് തൊട്ടു, അത് സ്വർഗത്തിലേക്കൊന്ന് കാണിച്ചു. കർത്താവ് തന്നെ മാജിക് ട്രിക്ക് ഒന്നുമല്ല കാണിച്ചു, അപ്പനെ കാണിച്ചു. അപ്പനുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ട്. അപ്പനോട് ചോദിച്ചു, അപ്പന്റെ ഒരു നോട്ടം അതിന്മേൽ കിട്ടി, കർത്താവ് അതിൽ നിന്ന് തൊട്ടു. ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ്. ഇവിടെ നമ്മളിത് ഹോളിനകത്ത് ഇരിക്കുമ്പം ഇതിനകത്ത് ഇലക്ട്രിക് ഫിറ്റിംഗ്സ് ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതൊന്നും കത്തത്തില്ല. കത്തണ എന്തു വേണം? ആ ഒരു കണക്ഷൻ കൊണ്ടുവെക്കണം. പുറത്തുനിന്ന് ഇവിടെ വരെ കൊണ്ടുവച്ചേക്കുന്ന ഒരു കേബിൾ ഉണ്ട്, അമേരിക്കൻ സിസ്റ്റം അങ്ങനെ കറണ്ട് ഇവിടെ വരെ കൊണ്ടുവച്ചേക്കും, പക്ഷെ ഇങ്ങോട്ട് തരണമെങ്കിൽ അത് വേറൊരു കമ്പനിയാണ്. അതെനിക്ക് മനസ്സിലായില്ല ആദ്യം അപ്പാർട്ട്മെന്റ് കറണ്ട് ചോദിച്ചപ്പോഴും അത് ഇങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതെന്നെ പരിപാടി, നാട്ടിൽ അങ്ങനെയൊന്നുമില്ല, വീടിന്റെ മുമ്പിൽ വരെ പോസ്റ്റുണ്ട്, അവിടെ നിന്ന് ഒരു വയറിങ്ങോട്ട് വലിച്ചാൽ പോയി പൈസ അടച്ചാൽ മതി. ഇവിടെ അങ്ങനെയല്ല, കൊണ്ടുവരുന്നത് വേറൊരാള്, അവിടെ നിന്ന് ഇങ്ങോട്ട് കുത്തി കയറ്റി കുത്തിയിടുന്നത് വേറൊരാള്, ഉപയോഗിക്കുന്നത് ഞാൻ. ഇത് തന്നെയാണ് കർത്താവ് ചെയ്തത്. മുകളിൽ നിന്നൊരു നോട്ടം വേണം, കർത്താവിന്റെ ഒരു തൊടൽ വേണം, തൊടണം, നമ്മളത് കർത്താവിന്റെ കൈ കൊടുക്കുകയും വേണം. ഇത്രയും ചെയ്താലേ എന്ത് പൂർണ്ണമാകൂ? ദൈവ പദ്ധതി പൂർണ്ണമാകൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇഫ്താഹും മകളും പഠിപ്പിച്ചത്, ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ഇടയ്ക്കൊരു ചിന്ത ഞാൻ പറഞ്ഞു, ഈ മകൾ ഒരു വിവാഹപ്രായം എത്തിയ മകൾ, അവൾക്കൊരു കുടുംബജീവിതം ലഭിക്കാതെ പോയതിലുള്ള സങ്കടം പങ്കുവെക്കാൻ പോയി എന്നുള്ള ചിന്തയേക്കാൾ അവൾക്ക് അവളുടെ ബോധ്യം ദൈവിക പദ്ധതിയുടെ ഭാഗമായി എന്റെ അപ്പൻ പറഞ്ഞ ഒരു നേർച്ച, അല്ലെങ്കിൽ ദൈവജനത്തിന് വേണ്ടി ഒരു യുദ്ധം ജയിച്ചതിന്റെ സന്തോഷം ദൈവസംഗതിയിൽ പൂർത്തീകരിപ്പാൻ എന്റെ ജീവിതം ആവശ്യമെങ്കിൽ ഞാനത് നിവർത്തിച്ചേക്കാം. അത് ഓർത്ത് ധ്യാനിക്കാൻ ഒരു മലയുടെ മുകളിലേക്ക് പോയ ഒരു പെൺകുട്ടിയെ, അപ്പൻ ചെയ്ത പ്രതിജ്ഞകളെ കൃത്യമായ ദൈവസന്നിധിയിൽ പൂർത്തീകരിച്ച ഒരു വേശ്യയുടെ മകളായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ട് പോലും ദൈവത്തിന് വേണ്ടി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുവാൻ ഈ മനുഷ്യന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മള് സ്വയം നോക്കുമ്പോൾ നമ്മളെല്ലാം നിറവിന്റെ ആൾക്കാരാ, പക്ഷേ വേദപുസ്തകത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്? ഒരു കുറവുള്ള മനുഷ്യനാ. ആ കുറവുള്ള മനുഷ്യനെ നിറവുള്ള മനുഷ്യനാക്കി മാറ്റുവാൻ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മളെ തന്നെ പാത്രീഭവിപ്പാൻ വലിയവനായ ദൈവം തമ്പുരാൻ നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം കിട്ടുമ്പോൾ ഇന്ന് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായം വിശദമായിട്ട് വീട്ടിൽ ചെന്ന് വായിക്കണം. അതൊരു അസൈൻമെന്റ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട വി സി വർഗീസ് അച്ഛൻ ഇതിന്റെ സമാപന സന്ദേശം നൽകി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പൂർണ്ണത ലഭിക്കപ്പെടുകയാണ്.
ദൈവത്തിന്റെ എന്റെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ വളരെ ദീർഘമായിട്ടുള്ള ഒരു ചിന്താഗതി ദൃശ്യമായിട്ടുള്ള സമയത്ത് നമ്മുടെ മനസ്സിൽ പകർന്നു വന്നു. ജിത്താഹിനെ കുറിച്ചും അവന്റെ മകളെ കുറിച്ചുമാണ് പറഞ്ഞത്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-12 വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ന്യായാധിപന്മാർ ഇസ്രായേലിനെ വഴി നടത്തിയ സമയത്ത് ഏകദേശം 6 ജിത്താഹ് വാസ് എ ജഡ്ജ് ഇൻ ഇസ്രായേൽ. അതിനെക്കുറിച്ച് ഈ പിന്നെ പരീശന്മാരുടെ എഴുത്തുകളില് ഫാരിസിസ്റ്റിക് എഴുത്തുകളിനകത്തൊക്കെ രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെ പറയുന്നുണ്ട്. ജിത്താഫിന്റെ മകളെ ബലി കഴിച്ചു എന്നും ബലി കഴിച്ചില്ല എന്നും. കാരണം ബലി കഴിക്കുന്നത് ഇസ്രായേലിൽ മുടക്കപ്പെട്ടതാണ്. ഹ്യൂമൻ സാക്രിഫൈസ് ഈസ് എ അബോമിനേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോഡ് ആൻഡ് ഇസ്രായേൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എഗൈൻസ്റ്റ് ഹ്യൂമൻ സാക്രിഫൈസ്. ദെൻ വൈഡ് ഇറ്റ് ഈസ് ഹാസ് ടു ബി ഇറ്റ് ഈസ് ഹാപ്പൻ ഓർ നോട്ട്. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ആൾക്കാരുണ്ട്. ചെയ്തു എന്ന് പറയുന്നുണ്ട്, ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അബ്രഹാം മകനെ ബലി കഴിക്കാൻ പോയെങ്കിൽ തന്നെയും അവിടെ ദൈവം മകനെ രക്ഷിച്ചു. അപ്പം ബലി കഴി നടന്നിട്ടില്ല അവിടെ. അബ്രഹാമിന്റെ അതുപോലെ കാനനേറ്റീവ് റിലിജിയനിലെ ബലികൾ നടക്കുന്നുണ്ട്, ഹ്യൂമൻ സാക്രിഫൈസ് ഉണ്ട്. ഇസ്രായേലിൽ അത് അബോമിനേഷൻ ആണ്, അത് നടക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് വാദിക്കുന്ന വരീശന്മാരും ഉണ്ടായിരുന്നു. എനിവേ, ഇത് രണ്ടിലും നമ്മുടെ വിഷയം അതല്ല. ഈ മകളുടെ സന്നദ്ധതയാണ് അപ്പന്റെ പിന്നെ വാവ് അനുസരിച്ച് എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ 2 മാസക്കാലത്തേക്ക് അവൾ അവളുടെ വെർജിനിറ്റി കാത്തു സൂക്ഷിച്ച് അതിനെക്കുറിച്ച് സന്തോഷിക്കുന്നതിന് വേണ്ടി അവളുടെ കൂട്ടുകാരിയുമായിട്ട് ഒരു മലയിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേൽ ഇന്ന് വരെയും പുരീം എന്ന് പറഞ്ഞ് ഒരു പെരുന്നാൾ നടത്തുന്നുണ്ട്. അത് ഇവളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പെരുന്നാളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എനിവേ, അതിനേക്കാളുപരിയായിട്ട് ഇതിനകത്തുള്ള ആ സ്പിരിച്വൽ മെസ്സേജാണ് പിന്നെ അച്ഛൻ നിന്ന് നമ്മൾ പഠിച്ചത്. ദൈവത്തിന്റെ നിശ്ചയം അനുസരിച്ച് ദൈവഹിതം എന്ത് എന്ന് അനുസരിച്ച് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിക്കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് വിധേയരാകുക എന്നുള്ളതാണ് ചിന്തയാണ് ഉടനെ അച്ഛൻ നമുക്ക് കാഴ്ചവെച്ചത്. ഈ വിറ്റ്നസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ ഡീഡ് ബൈ ഡീഡ് ആൻഡ് ബൈ വേർഡ്. വിറ്റ്നസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാക്ഷ്യം എന്ന് പറയും. അതിന് ഗ്രീക്കിലെ പറയുന്നതാണ് മറ്റേടം, അല്ലെങ്കിൽ സുറിയാനിയിലെ സഹദോ എന്നൊക്കെ പറയും. വിറ്റ്നസ് എന്നുള്ളതാണ് അതിന്. നമ്മൾ ഇവിടെ ഇപ്പം അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ടച്ച് ബൈ വേർഡ്, ഒരു വേർഡ് കൊണ്ടോ ഒരു ടച്ച് കൊണ്ടോ വിറ്റ്നസ് ചെയ്യാം നമുക്ക്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ വർക്ക് ചെയ്ത സമയങ്ങളിലൊക്കെ ചില പ്രായമുള്ള ആൾക്കാരെ അടുത്ത് പോയിട്ട് ഒരു ഒരു ടച്ച് ചെയ്തിട്ട് പറയുന്ന വർദ്ധിച്ചു അവരുടെ മുഖമൊക്കെ ഇങ്ങനെ സന്തോഷിക്കും. താങ്ക് യു വെരി മച്ച് ആൻഡ് യു ഐ ഫീൽ യു വിൽ ബി ഓക്കെ എന്ന് പറയുമ്പം തന്നെ അതൊരു വിറ്റ്നസിങ് ആണ്, കാരണം അവർക്കത് സന്തോഷമാണത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു 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 വിറ്റ്നസിങ് ആണ് നടത്തുന്നത്. ആ വിറ്റ്നസിങ് അവളെ അവളുടെ അപ്പൻ്റെ വാവ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിറ്റ്നസ് ചെയ്തിട്ട് അവളെ താഴ്ന്നു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ പാത്രത്തിൽ നിറവേറ്റുന്ന വേണ്ടിയിട്ട്. അതിനുവേണ്ടിയിട്ട് പിന്നെ അച്ഛനെ വളരെ മനോഹരമായിട്ട് അത് പല ഉദാഹരണങ്ങളോടുകൂടി പിന്നെ നമുക്ക് കാഴ്ചവെച്ചു. അതിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ സമയത്തിന് അച്ഛൻ പഠിച്ചതിരിക്കുന്ന കൗൺസിലിങ്ങിലും എല്ലാം കൂടെ അച്ഛനത് ഉപയോഗിച്ച് പറഞ്ഞതിൽ അങ്ങേറ്റം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സന്തോഷമുണ്ടായിരിക്കുന്നു. ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് പിന്നീട് അവസരമുള്ളെങ്കിൽ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് കൊടുത്ത അവസരത്തിനായിട്ട് അച്ഛനെ അങ്ങേയറ്റം അനുമോദിക്കുകയും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന നമുക്ക് താങ്ക് യു വെരി മച്ച്.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ മനസ്സിലും അതോടൊപ്പം തന്നെ പേര് പല ആവർത്തി നമ്മൾ ഈ പ്രാർത്ഥനാ വലയത്തിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടുള്ളതുമായ എല്ലാ രോഗികൾക്കും വേണ്ടി, ചികിത്സാ കേന്ദ്രത്തിൽ പ്രത്യേകമായി ചികിത്സയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി, രോഗനിർണയം സമയത്ത് ലഭിക്കപ്പെട്ട് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായി സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വേണ്ടി, വാർദ്ധക്യത്തിലും പ്രയാസത്തിലുമായി ദേവാലയത്തിൽ വരണമെന്ന് മനസ്സാഗ്രഹിക്കുമ്പോഴും ശരീരം നിശ്ചലമായി കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി, യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യം സമാധാനത്തിലും സ്വസ്ഥതയിലും ആയിരിക്കാൻ ഒക്കെ പ്രാർത്ഥിപ്പാൻ നമ്മുടെ മനസ്സിനെ ഉയർത്താം. പാഠപുസ്തകത്തിലെ 249-ാമത്തെ പേജിൽ കർത്താവെ കറയില്ലാത്ത എന്നാരംഭിക്കുന്ന ആ അനുതാപകീർത്തനത്തിന്റെ ഏതാനും വരികൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. കർത്താവേ കറയില്ലാത്ത ബാറക്കുമോർ സർവശക്തനും കരുണാസമ്പന്നനും, ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനുമാണെന്ന് ഞങ്ങളെ ഇന്ന് വീണ്ടും ബോധ്യപ്പെടുത്തിയവനുമായ ദൈവമേ, യഹോവയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷവും വിശുദ്ധ ദേവാലയത്തിൽ ഇരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹവും ദൈവവചനം കേൾക്കുന്നത് ഞങ്ങൾക്ക് ഇമ്പകരവും അതിന്റെ വ്യാഖ്യാനം ഞങ്ങളുടെ ഹൃദയത്തിന് കൃപ നൽകുന്നതുമാകിയാൽ ഇന്ന് കേട്ട തിരുവചനത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും തിരക്കേറിയ ജീവിതത്തിന്റെ മധ്യത്തിൽ നിന്നെ അറിയുവാനോ നിന്നെ നോക്കുവാനോ നിന്നിൽ നിന്ന് പ്രാപിക്കുവാനോ ഒന്നും ഞങ്ങൾ ഞങ്ങളുടെ സമയത്തെ പൂർണ്ണമായി കർത്താവെ നിനക്ക് നൽകുന്നില്ല എങ്കിലും ഓരോ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഞങ്ങളുടെ ചെവിയിൽ നീ മന്ത്രിക്കുന്നുണ്ട്. മകനെ മകളെ, ഇന്നത്തെ ദിവസം നന്മ ചെയ്യുവാൻ നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. കനിവുള്ള ഒരു ഹൃദയം നിനക്ക് നൽകിയിട്ടുണ്ട്. ആ കനിവിന്റെ ഹൃദയത്തിലൂടെ അനേകർക്ക് ശാന്തത കൈമാറുന്ന വാക്കും പ്രവൃത്തിയും നിന്നിൽ നിന്ന് ഉണ്ടാകട്ടെ. സന്ധ്യയാകുമ്പോൾ വീണ്ടും വെയിലാറിയപ്പോൾ ഏദൻ തോട്ടത്തിലൂടെ യഹോവ നടന്ന് ആദമിനെയും ഹവ്വയുടെയും സമീപത്ത് വന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കിടക്കയിൽ ദൈവം വരുന്നു. മകനെ, നീ ചെയ്തതൊക്കെ ഞാൻ കണ്ടു, നീ പ്രവർത്തിച്ചതൊക്കെ ഞാൻ കണ്ടു, നീ സംസാരിച്ച സംസാരമൊക്കെ ഞാൻ കേട്ടു. പക്ഷെ അതിലൊന്നും ദൈവ പദ്ധതിയുടെ നന്മകൾ കുറവായിരുന്നു. നാളെയും നിനക്കൊരവസരം നൽകുന്നു. ഇങ്ങനെ ഓരോ ദിവസവും കർത്താവിന്റെ കനിവ് മൂലം നമ്മൾ പിന്നിടുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നൽകിയിട്ടുള്ള ആയുസ്സും ആരോഗ്യവും ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാവുന്ന എന്നെ പല വർഷങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കപ്പെട്ട കരുണയുടെ ഭാഗമായി ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുവാൻ, എനിക്ക് ശരീരത്തിന് ബലഹീനതകളുണ്ട്, രോഗത്തിന്റെ ചില പ്രതിസന്ധികളുണ്ട്, മറ്റുള്ളവരോടൊക്കെ ചില വിദ്വേഷങ്ങൾ എന്നിലുണ്ടെങ്കിലും കർത്താവിന്റെ കൃപ മൂലം ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള കുറവുകളെ ബോധ്യപ്പെടുവാൻ ഇന്ന് ഇഫ്താഹിന്റെയും മകളുടെയും ജീവിതത്തിലൂടെ ഞങ്ങൾ പഠിച്ച ദൈവ പദ്ധതി കർത്താവെ ഞങ്ങൾക്ക് പൂർണ്ണ രൂപത്തിൽ അത് ആസ്വദിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ സജ്ജരാക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ എല്ലാ ആഴ്ചയും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരോട് അങ്ങ് കരുണ കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് അത് തികഞ്ഞ സത്യവും ഞങ്ങൾ വിശ്വസിച്ച വിശ്വാസയോഗ്യമായ കാര്യവുമാണല്ലോ. പല പ്രദേശത്തു നിന്നും നിങ്ങൾ ആ പ്രാർത്ഥന മൂലം ലഭിക്കപ്പെട്ട നന്മകളെ വാതോരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കർത്താവെ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സമൂഹം ഇതിന്റെ ചുറ്റുമുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ സൗരഭ്യം നുകരുകയും അതിലൂടെ കൃപ പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ഭവനങ്ങളെയും എല്ലാ രോഗികളെയും വീണ്ടും സമർപ്പിക്കുന്നു. അങ്ങ് കൂടെ ഇരിക്കണമേ, അങ്ങയുടെ ചിറകിൻ കീഴിലുള്ള സംരക്ഷണം അവർക്ക് പരിപൂർണമായി നൽകണമേ. വാർദ്ധക്യം മൂലം ഇതിൽ സംബന്ധിക്കാത്തവർ, ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ, നല്ല ആരോഗ്യമുള്ള സമയങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടം കൊടുത്തപ്പോൾ അത് വിനിയോഗിക്കാതെ ഏറെ ക്ഷീണിതനായപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളുമായി കിടക്കയിൽ കിടക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനാൽ ആരോഗ്യമുള്ള സമയം കർത്താവെ നിനക്ക് വേണ്ടി ചില പദ്ധതികളിലെങ്കിലും ഉൾപ്പെടുത്തുവാൻ ഞങ്ങളെ സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതൊരു സത്യം തന്നെ. പക്ഷെ ദൈവജ്ഞാനം ലോകജ്ഞാനത്തെക്കാൾ വലുതാണെന്നും യുക്തി കൊണ്ടല്ല ദൈവവിശ്വാസത്തെ പഠിക്കേണ്ടതെന്നുള്ള ചിന്ത അവരെ ഭരിക്കുവാനും ദൈവം അവർക്ക് വേണ്ടി നല്ല അവസരങ്ങളെ ഒരുക്കണമേ. സമാധാനത്തിന് വേണ്ടി നടത്തപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളെയും അവിടുന്ന് വിജയിപ്പിക്കണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ എല്ലാ ദേവാലയത്തിലൂടെയും ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള ശക്തി തരണമേ. എല്ലാ അഭിഷിക്തന്മാരെയും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ സഭയെയും പിതാക്കന്മാരെയും മഹാപുരോഹിതന്മാരെയും ദൈവനമ്പുരാന്റെ സന്നിധിയിൽ അവർക്കാവശ്യമായ ദൈവകൃപകൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കാരുണ്യത്തിലും കൃപയിലും സൂക്ഷിക്കുമാറാകണമേ. കർത്താവെ, ഇന്നത്തെ കൂടി വരവിൽ ദൃശ്യമായും അദൃശ്യമായും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് സമ്മേളിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങയുടെ അദൃശ്യ സാന്നിധ്യം കൃപയായി നന്മയായി പകർന്നു കൊടുക്കണമേ. ഇതിനുവേണ്ടി ചുമതല വഹിക്കുന്ന വൈദിക ശ്രേഷ്ഠനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് അച്ഛന്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹവും ദൈവകൃപയും ധാരാളമായി കൊടുത്ത് ആരോഗ്യം വീണ്ടെടുപ്പാനുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇതിനുവേണ്ടി സാങ്കേതിക ക്രമീകരണങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കാരുണ്യം കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകണമേ. വീണ്ടും ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ ഞായറാഴ്ചയും അതിനെ തുടർന്ന് വരുന്ന ബുധനാഴ്ച ഈ പ്രാർത്ഥനായത്തിലും ഞങ്ങൾക്ക് ഒത്തുചേരുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധാവാസവും നാം എല്ലാവരോടുകൂടിയും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനോടുകൂടിയും ഇത് സംബന്ധിക്കുന്നവരുടെ അവരുടെ കുടുംബങ്ങളോടുകൂടിയും അവരുടെ എല്ലാ ആവശ്യങ്ങളോടുകൂടിയും സംബന്ധിക്കാൻ സാധിക്കാത്തവരോടുകൂടിയും അതുപോലെ ഇന്ന് ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാണെന്നേ.
അനുഗ്രഹീതമായ യുസുബോറോ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഇന്നും നമുക്കൊക്കെയും പങ്കാളികളാകുവാൻ വലിയവനാ ദൈവം ഒരു ഭാഗ്യം തന്നത് ദൈവത്തിന്റെ നിശ്ചയമായിട്ടും നിമിത്തമായിട്ടും നമുക്ക് കാണാം. ഇതിൽ പ്രഭാഷണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നേതൃത്വം കൊണ്ടും അനുഗ്രഹിച്ച എല്ലാ പ്രിയപ്പെട്ട വൈദികരോടും ദൂരെയും ചാരിയുമായിരുന്ന ഒരു വിശ്വാസ സമൂഹമായി ക്രിസ്തുവിന്റെ ഗാത്രമായി ആ ചിന്തയോടുകൂടി ദൈവപദ്ധതിയുടെ അനുഗ്രഹീതമായ ഭാവങ്ങളെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും സന്തോഷവും ഈ പ്രാർത്ഥനാ കൂട്ടത്തിന് വേണ്ടി പ്രത്യേകിച്ച് ചുമതല വഹിക്കുന്ന രാജേഷ് അച്ഛന്റെ പ്രത്യേകമായ നാമത്തിൽ ഈ സമയത്ത് അറിയിക്കുന്നു. സാങ്കേതിക കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ആ പ്രിയപ്പെട്ട മനോജിനോടുള്ള സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വരുന്ന ആഴ്ചയിലും ഏറെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി വന്നു ചേരുവാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. എല്ലാ ദേവാലയങ്ങളെയും ദൈവം നമ്പുരാൻ തന്റെ കൃപ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കു ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ.